السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحابته أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അൺമാസ്കിംഗ് എത്തീസം സംഘടിപ്പിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ചയുടെ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാവരെയും വണ്ടി കിട്ടാത്തത് 6-ാം നൂറ്റാണ്ടിൽ നിന്നാണോ അതോ മറ്റു വല്ലതുമാണോ എന്നുള്ള ഒരു പ്രത്യേകതരം വിഷയം തന്നെയാണ്. ഈ വിഷയം ഈ ടൈറ്റിൽ കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു കൗതുകമുണ്ടാകും, എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്നാൽ കേരളത്തിലെ പ്രത്യേകിച്ച് നിരീശ്വരവാദ, അതുപോലെ തന്നെ പിന്നെ ഇസ്ലാം വിരുദ്ധ സൈബർ ഇടങ്ങൾ പരിശോധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതുമായി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു പ്രയോഗം വണ്ടി കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളുകൾ എന്നുള്ള പ്രയോഗം നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇത് ഒരുപാട് കാലങ്ങളായി, വർഷങ്ങളായി പിന്നെ സൈബർ ഇടങ്ങളിൽ ഇസ്ലാമോ ഫോബുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഒരു വാചകമാണ് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളുകൾ എന്നത്. അതിനെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ എന്താണ് ഈ 6-ാം നൂറ്റാണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും, ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു പരിഹാസം മുന്നോട്ട് വെക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണ് എന്നും, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മനുഷ്യൻ കൂടുതൽ ധാർമ്മികനാകും എന്നുള്ള ഒരു ഫാലസിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവരുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുന്നത്. അപ്പീൽ ടു നോവൽറ്റി എന്ന് പറഞ്ഞ ഫാലസിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാദം വരുന്നത് എന്നുള്ളതുമെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഏതെങ്കിലും ചില സൈബർ ഇടങ്ങളിൽ പിന്നെ തങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇത്തരം കമന്റുകളും പരിഹാസങ്ങളും പറയുന്ന 4-ാം കിട പിന്നെ കൂലി കമന്റുകാരിൽ നിന്ന് അത് കേരളീയ രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് വരികയും കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു യുവജന രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധി ഇതേ വാചകം അത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഷയത്തിൽ പിന്നെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്നുള്ള പ്രയോഗം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഈ വിഷയം രാഷ്ട്രീയപരമായി കൂടി പ്രാധാന്യം കൂടുകയാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് പ്രത്യേകം ചർച്ചയെടുക്കാൻ കാരണം. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായി ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ്, അത് ഏതൊക്കെ രൂപത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതും ആ ആശയത്തിന് എന്തൊക്കെ പോസിറ്റീവുകളുണ്ട് എന്തൊക്കെ നെഗറ്റീവുകളുണ്ട് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ ആശയം നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഡാറ്റകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ശരിയാണോ തെറ്റാണോ, ഇത് നടപ്പിലാക്കേണ്ടതുണ്ടോ ഇല്ലേ. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു കാര്യം, അത് ഇങ്ങനെ ഒരു കാര്യം സ്കൂളിൽ നടപ്പിലാക്കുമ്പോൾ അത് കേവലം യൂണിഫോമിൽ ഒതുങ്ങുന്നില്ല, അത് ആ ഒരു ആശയം സ്കൂളുകളിലേക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പരീക്ഷണ വസ്തുവാക്കേണ്ടതുണ്ടോ ഇല്ലേ, അങ്ങനെ പരീക്ഷണ വസ്തുവാക്കിയാൽ ഇനി അടുത്ത തലമുറക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള വളരെ വെറിറ്റിൽ നടക്കേണ്ട കുറെ ഡിസ്കഷൻ അപ്പുറത്ത് നമ്മുടെ ചാനൽ ചർച്ചകളിൽ നടക്കുന്നത് എന്താണ്? ഇത് പുരോഗമനമാണ്, ഇത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ പുതുതായി വന്നിട്ടുള്ള ഒരു ആശയമാണ്, അതുകൊണ്ട് എന്തായാലും എന്ത് ചെയ്യണം, എല്ലാവരും സ്വീകരിച്ചു കൊള്ളണം എന്നുള്ള വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ ഇത്തരം ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇന്ന് ഈ ഒരു ദിവസം ഇന്ന് വെള്ളിയാഴ്ച നടന്നിട്ടുള്ള മീഡിയ 1 ചാനലിൽ നടന്നിട്ടുള്ള ഡിസ്കഷൻ കണ്ട ആളുകളുണ്ടാവും, കാണാത്ത ആളുകളുണ്ടാവും. അതിൽ സംഭവിച്ചതും ഇതേ കാര്യമാണ്. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ രംഗത്ത് വരികയാണ്, എന്നിട്ട് വന്നിട്ട് പറയാണെന്ത്, ഇത് പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി അത് ഈ കാലഘട്ടത്തിന് യോജിച്ച പുരോഗമന ആശയമാണെന്ന് പറയുന്നു. അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ്, ശരി, പുരോഗമന ആശയമാണ്, പക്ഷെ എന്താണ് ഈ പുരോഗമന ആശയം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതല്ല മറുഭാഗം പറയുന്നത് പോലെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ എല്ലാ നിലക്കുമുള്ള സർവ്വവിധ ഹെറ്ററോനോർമേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയെ മുഴുവൻ തകർക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശ്യം? അതല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ടോ? അതല്ല അത് കേവലം യൂണിഫോമിൽ ഒതുങ്ങുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചു മറുപടി എന്താ? ഇത് പുരോഗമനമാണ്, സി പി എം പുരോഗമനം നടപ്പിലാക്കാൻ പോവുകയാണ്, കേരളീയ പൊതുബോധം പുരോഗമനത്തിന് അനുകൂലമാണ്. ഇതിനപ്പുറത്ത് കൃത്യമായി എന്താണ് എന്ന് പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ മാറുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് കാണാൻ സാധിക്കും. ഏതുവരെയും ചോദിച്ചാൽ ഇന്ന് നടന്നിട്ടുള്ള ഡിസ്കഷനിൽ മുസ്തഫ തൻവീർ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ ജെൻഡർ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പഠനങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈവൻ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു പുസ്തകമോ അല്ലെങ്കിൽ പഠനമൊക്കെ എനിക്ക് ഉദ്ധരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അതിനോട് ഇടത് പ്രതിനിധി പ്രതികരിച്ച ആ ഒരു കാര്യം കണ്ടിട്ട് സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. സഹതാപമാണ്, നിങ്ങൾ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ ജസ്റ്റ് കണ്ടോളൂ.
താങ്കൾക്ക് താങ്കളുടെ ഒരു അഭിപ്രായവും ഇല്ല, താങ്കൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഏതോ പഠനത്തിൽ പറഞ്ഞെന്ന് പറയുന്നു. ഞാൻ ചിക്കാഗോയിലൊക്കെ താമസിച്ചിട്ടുള്ള ആളാണ്. അത് പോട്ടെ, താങ്കൾ സോവിയറ്റ് യൂണിയനെ ഇങ്ങനെ അന്ധമായിട്ട് എതിർത്തുകൊണ്ട് സോവിയറ്റ് യൂണിയനെ കുറിച്ച് താങ്കൾ കൺസെപ്റ്റ് ഒന്നുമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, അത് സ്വാഭാവികമായിട്ട് നടപ്പിൽ വരും. അതിനല്ലേ കേരളത്തിലെ ജനങ്ങൾ ഈ പുരോഗമന സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ വീണ്ടും അത് ആ ബഹുമാനപ്പെട്ട മന്ത്രി എത്ര അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തിയോട് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. താങ്കൾക്ക് താങ്കളുടെ ഒരു അഭിപ്രായവും ഇല്ല, താങ്കൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഏതോ പഠനത്തിൽ പറഞ്ഞെന്ന് പറയുന്നു. ഞാൻ ചിക്കാഗോയിലൊക്കെ താമസിച്ചിട്ടുള്ള ആളാണ്. അത് പോട്ടെ, താങ്കൾ
കണ്ടില്ലേ, ഇതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര പരിതാപകരമാണ് ഈ അവസ്ഥ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു, അതായത് ഒരു വിഷയത്തിൽ, ഈ വിഷയത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ആ വിഷയത്തിൽ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പഠനമുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ്, എന്താണ് മറുപടി? ഞാൻ ചിക്കാഗോയിലൊക്കെ താമസിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ എന്നിട്ട് അതിന് അദ്ദേഹം പിന്നെ പറയുന്ന മറുപടി എന്താ ചോദിച്ചാല്, ഇത് കേരളീയ പൊതുസമൂഹം പുരോഗമനത്തിന് അനുകൂലമാണ്. അവിടെയാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഈ പുരോഗമനം എന്നുള്ളതും, ഈ പുരോഗമനം എന്ന പേരിൽ പുതുതായി വരുന്ന എല്ലാ ആശയങ്ങളും അത് നിങ്ങൾ അംഗീകരിക്കുകയാണോ? അതേപോലെ തന്നെ ഈ ടോപ്പിക്കുമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചും ഒരു പൊതു രാഷ്ട്രീയ സർക്കിളിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായി. ആ മുഹമ്മദ് നബിയുടെ ആശയങ്ങൾ അത് അതേപടി സ്വീകരിക്കുന്നവർ, അത് അതേ രൂപത്തിൽ പാലിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ തുറന്ന യുദ്ധം മതവുമായും ഇസ്ലാമുമായും തങ്ങൾക്കുണ്ട് എന്ന് കേരളത്തിലെ ഈ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ രവിചന്ദ്രൻ സംസാരിക്കുന്ന, ഇ.എ. ജബ്ബാർ സംസാരിക്കുന്ന ഭാഷ അത് കടമെടുത്തുകൊണ്ട് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി പറയുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ പറയണം എന്നാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പ്രത്യേകം പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ രവിചന്ദ്രന് കൊടുക്കേണ്ട, ഏജബാറിന് കൊടുക്കേണ്ട മറുപടി അവർക്കും കേരളീയ പൊതുസമൂഹവും ഇവിടെയുള്ള വിശ്വാസികളടക്കമുള്ള വോട്ടർമാരടക്കം അതിന് ആ രൂപത്തിൽ തന്നെ മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൂടി ആ വിഷയത്തിൽ പറയാണ്. കാരണം രവീന്ദ്രന്റെ ഭാഷ സംസാരിക്കുമ്പോൾ രവീന്ദ്രന് കൊടുക്കുന്ന മറുപടിയുടെ ഭാഷയും നമുക്ക് സ്വീകരിക്കേണ്ടി വരും. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ അൺമാസ്കിംഗ് എത്തീസം പോലെയുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇതിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും അലൈൻ ചെയ്ത് നിൽക്കുന്നതല്ല. പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്ന കേരളത്തിലെ നിരീശ്വരവാദികളുടെയും ഇസ്ലാമോഫോബുകളുടെയും ഭാഷ ആരെങ്കിലും കടമെടുക്കുന്നുണ്ടെങ്കിൽ അതേ അതിനുള്ള മറുപടിയുടെ ഭാഷയും അതേ രൂപത്തിലായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തിലുള്ള ഒരു തുറന്ന ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഓഡിയൻസ് ആയ ആളുകൾക്ക് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും ഉന്നയിക്കുവാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ല ഡോക്ടർ സയൂബ് ഉണ്ടോ, ലൈനിലുണ്ടോ?
ഇപ്പോ ബസ്സിൽ പറഞ്ഞ് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരുന്നത് ഫാലസിയാണ്. അതായത് അതൊരു യുക്തിഹീനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു കാര്യം, ഒരു ആശയത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ നൂറ്റാണ്ട്, ഏത് നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ആശയമാണ് എന്ന് നോക്കിയിട്ട് അത് ശരിയോ തെറ്റോ എന്ന് വാദിക്കുക എന്നുള്ളത് അത് യുക്തിരഹിതമായിട്ടുള്ള വിഡ്ഢിത്തമാണ്. അപ്പം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണോ എന്ന് ചോദിക്കുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളുടെ ലോകത്ത് നിന്ന് വണ്ടി കിട്ടാത്തവരാണ്, മനുഷ്യരുടെ ലോകത്തേക്ക് വണ്ടി കിട്ടാത്തവരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം 1+1=2 എന്നുള്ളത് അത് ഒരുപാട് നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് നൂറ്റാണ്ടുകളായി മനുഷ്യന് അറിയുന്ന ഒരു വസ്തുതയാണ്. അത് നൂറ്റാണ്ട് മാറിയതുകൊണ്ട് മാറൂല. ലോജിക് എന്നുള്ളത് നൂറ്റാണ്ട് മാറിയതുകൊണ്ട് മാറൂല. അത് ആറാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ ലോജിക്കിന്റെ നിയമങ്ങൾ അത് ക്രോഡീകരിക്കപ്പെട്ടത് BC 5th century ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അത് അപ്പൊ ഇപ്പം യുക്തി വേണ്ട, ഇപ്പൊ യുക്തി ഒന്നും ഉപയോഗിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ധാർമ്മികത എന്ന് പറഞ്ഞാല് തെറ്റ് ശരി എന്ന് പറഞ്ഞാല് അത് നൂറ്റാണ്ട് മാറുമ്പോൾ മാറൂല. അങ്ങനെ മാറുകയാണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്കറിയില്ലല്ലോ ഇപ്പൊ അടുത്ത ശനിയാഴ്ച നിങ്ങൾ ആ ധാർമ്മികത മാറുമോ, നിങ്ങൾ പുതിയ ധാർമ്മികത കൊണ്ടുവരുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ അടുത്ത ശനിയാഴ്ച വരെ നോക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പുതിയ ധാർമ്മികത ആണ് പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. എന്നതുപോലെ അപ്പോൾ പുരോഗമനം എന്നുള്ള പേരിൽ എന്ത് കാഷ്ടം പൊതിഞ്ഞു കൊണ്ടുവന്നാലും അത് നമ്മൾ സ്വീകരിച്ചു കൊള്ളണം, അത് കേരളീയർ സ്വീകരിച്ചു കൊള്ളണം എന്നുള്ള ഒരു ഒരു തെറ്റിദ്ധാരണയിലാണ് ഇവർ ചില പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്നവരും അവരെ പിന്തുണക്കുന്നവരും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ സ്വീകരിക്കാൻ ഈ കേരളീയ സമൂഹത്തിന് സന്നദ്ധത ഇല്ല. അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ ഒരു ചെറിയൊരു വിഭാഗമെങ്കിൽ എങ്കിലും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിശബ്ദമായിട്ടുള്ള ഒരു ഭൂരിപക്ഷവും അങ്ങനെ തന്നെ ചിന്തിക്കുന്നവരാണ്. ഒരു പക്ഷെ അവർ ചാപ്പുകളെ പേടിച്ച്, നിങ്ങൾ പിന്നെ പുരോഗമനം ഇല്ലാത്തവരാണ് എന്നുള്ള ചാപ്പുകളെ പേടിച്ച് ഉണ്ടാതിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തായാലും മനസ്സില്ല. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അത് കൊണ്ടുവരുന്നത് കൊണ്ട് ദോഷമില്ല എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. കാരണം പിന്നെ നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട അല്ലെങ്കിൽ പരീക്ഷിച്ച് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നിങ്ങൾ പുതിയ ആശയമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യവും പിന്നെ മെച്ചപ്പെട്ടതാവുന്നില്ല. അത് അതിൻ്റെ മെറിറ്റ് ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. എന്ത് പറയുമ്പോഴേക്കും പിന്നെ ഇത് ആറാം നൂറ്റാണ്ടാണ്, ഇത് പത്താം നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റയും നിങ്ങളത് എന്തുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കഞ്ചാവ് സിദ്ധാന്തം കൊണ്ടുവരുമ്പോൾ അതിന് അതിൻ്റെ ശാസ്ത്രം എവിടെ, അതിൻ്റെ ഡാറ്റ എവിടെ, അതിൻ്റെ ലോജിക് എവിടെ എന്ന് ചോദിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം പിന്നെ മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. മനുഷ്യന് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, മനുഷ്യന് ലോജിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, യുക്തിയുണ്ട്. പിന്നെ അതുപോലെ മനുഷ്യന് പിന്നെ വിവരങ്ങൾ മനസ്സിലാക്കാൻ, കാര്യങ്ങൾ പഠിക്കാനും ഉപയോഗിക്കുന്ന സയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് മൂന്നിനും വിരുദ്ധമായിട്ടുള്ള പിന്നെ ഒരു കോമൺ സെൻസും ഇല്ലാത്ത, ഒരു യുക്തിയും ഇല്ലാത്ത, പിന്നെ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പല ആശയങ്ങളും ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് യുക്തിബോധമുള്ള, ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന, സാമാന്യ ബോധമുള്ള ജനങ്ങളുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മുന്നോട്ട് വെക്കാനുള്ള ആശയം. ബാക്കി നമുക്ക് ചർച്ചയിൽ സംസാരിക്കാം. ശ്രമം
അതില്
ഉണ്ട്. എന്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അധികം ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതായത് ഇവർക്കൊരു ബേസിക് ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ മാറുന്നതെല്ലാം നല്ലതാണ് എന്നുള്ളതാണ് ഇവരുടെ. അത് ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ, അപ്പോ ഈ ഹൈപ്പോത്തിസിസ് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് തുടങ്ങാം. ഈ 1919th century യിലൊക്കെ ഈ ശരീരം പൂർണ്ണമായി മറക്കുന്ന ഡ്രസ് ഇടുന്നതായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ അടക്കമുള്ള ഒരു ഒരു ജനറൽ രീതി. പിന്നീട് അത് 20th century വന്നപ്പോൾ ഈ റാഡിക്കൽ ഫെമിനിസവും ലിബറലിസവും സെക്ഷൽ ലിബറേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് എന്ത് ഡ്രസ്സും ഇടാം, ഈ മൂടി പുതച്ച് നടക്കുന്നവർ, അതായത് ശരീരം മുഴുവൻ മറക്കുന്നവർ മൊത്തം പ്രാകൃതരും, മിനി സ്കേർട്ടും പിന്നെ അതുപോലെ തന്നെ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകളിടുന്നവർ കൂടുതൽ പുരോഗമനം ഉള്ള ആൾക്കാരുമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് ഈ 21st century ലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും യൂഷ്വലി എയർ ഹോസ്റ്റസ്മാരൊക്കെ ഒരു സ്കേർട്ടും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഇറുകിയ ബുദ്ധിമുട്ട് ഇടാൻ ബുദ്ധിമുട്ടുള്ള ഡ്രസ്സുകളാണ് അധികം ഇട്ട് കണ്ടിരുന്നത്. അപ്പം അതിനെതിരെയാണ് ഇപ്പം മുറവിളി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റെബലിയസ് ആയിട്ടുള്ള രീതിയിൽ പാൻസ് ഇടുന്നു, സ്നീക്കേഴ്സ് ഇടുന്നു, വളരെ ലൂസ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നു, എന്നിട്ട് പറയുന്നു അതിനെ ഭയങ്കരമായിട്ട് കുട്ടി ഘോഷിക്കുന്നു, അതായത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിത് ഈ ഒരു ഉദാഹരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മിനിയാന്ന് ചീത്തയായിട്ടിരുന്നുള്ള ഒരു സാധനം ഇന്നലെ നന്നായി, ഇന്ന് അത് വീണ്ടും ചീത്തയായി. ഈ കാലം മാറും തോറും ഈ ധാർമ്മികത എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻകൺസിസ്റ്റൻസിയാണ്. ഇന്നലെ നല്ലതായിരുന്നു, ഇന്ന് ചീത്തയാവും, നാളെ വീണ്ടും നല്ലതാവും. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഈ പ്രോഗ്രസീവ് അതല്ല ഈ ധാർമ്മികത ഏറെക്കുറെ സ്ഥായിയാണ്. നമ്മളെ മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ബേസിക് രീതികളും മറ്റു സംഗതികളൊക്കെയാണ് ഏറ്റവും ചുരുക്കി ഏറ്റവും സിംപ്ലസ്റ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത അനുമാനിക്കുന്ന സംഗതികൾ. അപ്പോൾ ആ ധാർമ്മികത സ്ഥായിയായിട്ട് നിന്നാലേ നമുക്കൊരു സ്റ്റേബിൾ സൊസൈറ്റി ഉണ്ടായിരിക്കുള്ളൂ. അത് തോന്നുന്ന പോലെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇന്ന് കാണുന്നത് പോലെ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള സമൂഹം ഉണ്ടായി വരികയാണ്. ഇവർ ഈ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇവർ എന്തുകൊണ്ടാണ് ഈ കാലം മുന്നോട്ട് പോകും തോറും പുരോഗമനം പുരോഗമനം എന്ന് പറയുന്നത്? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആകെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി, ഈ പുരോഗമനവാദികൾ എപ്പോഴും അവർക്ക് പാരലായിട്ട് ചെയ്യുന്നൊരു സംഗതി ഇവർ ശാസ്ത്രവാദികളാണെന്നുള്ളതാണ് ഇവരുടെ ബേസിക് പറയുന്നത്. ഈ ശാസ്ത്രം ലീനിയറായിട്ട് മുന്നോട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മറ പിടിച്ചിട്ട് ധാർമ്മികതയും മാറ്റങ്ങൾ വരുത്തുമ്പോൾ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോൾ പുരോഗമനമാണ് അതല്ല എങ്കിൽ നല്ലതാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു ബേസിക് ഒരു എന്താ പറയുക ഒരു താരതമ്യം നടത്തിയിട്ട് ഇവർ ചെയ്യുന്നൊരു സംഗതി. അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ സ്ഥായിയാണ്, അതിൽ മാറ്റങ്ങളൊന്നും വരാനില്ല. അത് നമ്മൾ ഓരോ കാലത്തിനനുസരിച്ചിട്ട് മൈനർ ട്വീക്കുകൾ, അതായത് സെയിം ബേസിക് ആയിട്ടുള്ള സംഗതി ഒന്ന് തന്നെ, പക്ഷേ കാലത്തിനനുസരിച്ച് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ളത് ഒന്ന് തന്നെയാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻകൺസിസ്റ്റൻസിയുടെ വേറൊരു തലം പറയാമെന്നുണ്ട് വെച്ചാൽ, ഇന്നത്തെ പുതിയൊരു ഒരു ഇത് കണ്ട് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഇതാക്കാം. ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഒരു മിനിറ്റ് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് പുതിയൊരു അർത്ഥം കൊണ്ടുവന്നിട്ടുണ്ട്. ലിംഗനീതി എന്നാണ് പുതിയ തർജ്ജമ. ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗനീതി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അവർ. അതായത് ഓരോ ദിവസം കൂടുന്തോറും ഇവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഡിക്ഷണറി ആണെന്നുണ്ടെങ്കിലും ബയോളജി ആണെന്നുവെച്ചെങ്കിലും ഒക്കെ മാറ്റുന്നു. ഒരു ഉദാഹരണം കൂടി പറയാം. ഈ കുറച്ച് കാലം മുന്നേ വരെ ഞാൻ കേട്ട ചർച്ചകളിലൊക്കെ ഈ സ്വവർഗ ലൈംഗികത സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിരുന്നത് മൃഗങ്ങളിൽ ഉള്ള സംഗതിയാണ് സ്വവർഗ ലൈംഗികത, അത് പ്രകൃതിപരമായിട്ടുള്ള സംഗതിയാണ്, അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലുള്ള ചർച്ചകളിൽ നടത്തുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന വാദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് പോലുള്ള സംഗതികൾ കൊടുക്കുന്നത് ബേസിക്കലി ഇതേ ബയോളജി അതല്ലാന്ന് വെച്ചാൽ ഇതേ നേച്ചറിനെ ഡിഫൈ ചെയ്യുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന നാച്ചുറൽ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവർ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് കൊടുക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാതെ പിന്നീട് 18 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ നാച്ചുറൽ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നേരെ എന്തായി നേച്ചറിനെ നോക്കണം, സയൻസിനെ നോക്കണം, ഫിസിക്കലായിട്ടുള്ള സംഗതികളെ നോക്കണം എന്നുള്ളവിടുന്ന് വെറും ചിന്തകളിലേക്ക് അതല്ലാന്നുണ്ടെങ്കിൽ തോന്നലുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇസ്ലാമിൻ്റെ ധാർമ്മികത പൂർത്തീകരിച്ചൊരു സംഗതിയാണ്, സ്ഥായിയാണ്. അത് ഏത് കാലത്തും, അതിപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങി എന്നുള്ളത് കൊണ്ടൊരു ഒരു പ്രശ്നവുമില്ല. അത് ഏത് കാലത്തും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഇവരുടെ ഈ 6-ാം നൂറ്റാണ്ടിനെ കളിയാക്കുന്നത് ഈ കാലം മുന്നോട്ട് പോകും തോറും ഈ 6-ാം നൂറ്റാണ്ട് പോലെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഒരു മൂഢധാരണയിലാണ് ഇവർ ഇതാക്കുന്നത്. ഇറ്റ്സ് ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് എല്ലാ കാലത്തും ജീവിച്ചോളണം എന്നില്ല. ഒരു ഓൾ ഔട്ട് വേൾഡ് വാർ പോലെ സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പഴയ രീതിയിലേക്ക് പോകും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇവരുടെ ധാർമ്മികതകൾ മാറും. പക്ഷെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലുള്ള ധാർമ്മികതകൾ എന്നും സ്ഥായിയായിട്ട് നിൽക്കും. അതിൽ ഈ ഖുറാനും ഇസ്ലാമിൻ്റെ ചര്യകളും മറ്റ് സംഗതികളൊക്കെ നമ്മളെ പൂർവികർ അതേപടി ചെയ്തു പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളോട് ചെയ്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ അത് പിൻപറ്റാൻ പറ്റും. നമ്മളും അതുപോലെ പിന്തുടർന്ന് പോകുന്നത് നമ്മളെ വരും തലമുറകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാരുണ്യം, അതെല്ലാം ചില അനുഗ്രഹമായിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, അവരായി അവരുടെ പാടായി അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് മോഡേൺ അതായത് പുരോഗമനവാദികൾ വിട്ടൂടെ എന്നുള്ള പല അഭിപ്രായക്കാരുണ്ട്. അതിന് എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളൊരു സംഗതി, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സൊസൈറ്റിയെ നമുക്കൊരു ഒരു കപ്പലായിട്ട് ചിത്രീകരിക്കുകയെന്നു വെച്ചെങ്കിൽ എല്ലാവരും ഒരേപോലെ ജീവിച്ചു പോകുന്നു. ഹലോ, എല്ലാവരും ജീവിച്ചു പോകുന്നു. നമ്മൾ ഒരുമിച്ച് ഒരു കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്, പുരോഗമനവാദികളും ഈശ്വരവാദികളും അതെല്ലാം വെച്ച് മറ്റുള്ള ആൾക്കാരും ഒക്കെ. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ ധാർമ്മികത മാറ്റുന്നതിൻ്റെ അതെല്ലാം വെച്ച് പുരോഗമനവാദം എന്നുള്ള പേരിൽ എന്ത് തോന്നിയാസം കാട്ടിക്കൂട്ടി കഴിഞ്ഞാലും അതൊരു ബേസിക്കലി നമ്മളുടെ ആ കപ്പലിലൊരു തുളയിടുന്നതിന് തുല്യമായിരിക്കും. ആ കപ്പലിൽ വെള്ളം കയറി മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വരുന്നത് ഇത് നമ്മളെ ബാധിക്കില്ല എന്ന് കരുതുന്നവർക്ക് തെറ്റാണ്, കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം ഫ്രീ സെക്സ് അതെല്ലാം എന്ത് വെച്ചെങ്കിൽ സ്വതന്ത്ര ലൈംഗികത ഇഷ്ടം പോലെ ആയപ്പോൾ എന്തായി? എച്ച് ഐ വി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചു. ആ എച്ച് ഐ വി എന്നുള്ള അസുഖം ഏതാൾക്കും വരാൻ പറ്റാവുന്ന ഒരവസ്ഥയിലാണെന്നത്. അതായത് തോന്നിയ പോലെ രമിച്ച് നടക്കുന്നവർക്ക് മാത്രമല്ല, ഈവൻ ചെറിയ കുട്ടികൾക്ക് പോലും വരും. ഇന്നിപ്പോൾ മങ്കി പോക്സ് എന്ന് പറയുന്നു, അത് കൂടുതലും ഗേ ആയിട്ടുള്ള ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. അതിൻ്റെ പ്രശ്നം ആ മങ്കി ബോക്സ് എന്നുള്ളത് അവർക്ക് മാത്രമല്ല, അവരുടെ കാരണം കൊണ്ട് വേറെയുള്ള ആൾക്കാർക്കും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും വേറെയും വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ അനുരണനങ്ങൾ എല്ലാവരിലേക്കും എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് എതിർക്കണം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തി ഏറുന്നതും.
പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ചാനലില് ചാറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴി ആർക്കും ഈ ഒരു ഡിസ്കഷനിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ പിന്നെ മറുവാദങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആൺമാസ്കിംഗ് എത്തീസത്തിന്റെ ഒക്കെ ഈ വിഷയത്തിലൊക്കെ ഉള്ള പിന്നെ നിലപാടുകളും ഞങ്ങൾ നമുക്ക് പറയാനുള്ള വാദങ്ങളും ഒക്കെ വളരെ നേരത്തെ തന്നെ ഒരുപാട് ചർച്ചകളിലൂടെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനോട് മറുവാദമുള്ള ആളുകളാണ് പിന്നെ ഞങ്ങൾ കൂടുതലായും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറുവാദങ്ങളുള്ളവരും എതിർവാദങ്ങളുള്ളവരൊക്കെ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് സംസാരിക്കണം, സംസാരിച്ച് നമുക്ക് സംവദിക്കാം എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഷംനൂൽ സംസാരിക്കണ്ടോ? ഷംനൂൽ
ഇപ്പോ ഇപ്പൊ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോ നമ്മളെ ഈ ആറാം നൂറ്റാണ്ട് യഥാർത്ഥത്തിൽ ഏഴാം നൂറ്റാണ്ടാണെങ്കിലും ഈ ആറാം നൂറ്റാണ്ട് എന്ന് വിളിക്കുന്ന ഒരു വിളി, അതായത് നമ്മളൊരു പഴയ ആൾക്കാരാണ്, ഇവരുടെ രീതിയാണ് പുതിയത് എന്നിങ്ങനെ പറയുന്നത് ഇതൊരു പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല, അതും ഒരു പുതിയതായിട്ടുള്ള കാര്യമല്ല. അതായത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഖുറാൻ ഇതിനെ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഖുറാൻ തന്നെ പറയുന്നുണ്ട് ഇദാത്തുത്തിലാ അല്ലെങ്കിൽ ആയാത്തിനോ പല അസാത്തിയുള്ള അവലിയും, ഇതിന് നമ്മുടെ ആയത്തുകള് നമ്മളിൽ അവരിലേക്ക് ഇറങ്ങി വന്ന അവർ പറയും ഇത് പഴയ ആൾക്കാരുടെ ചരിതാണല്ലോ. അപ്പൊ അതേപോലെയാണ് ഇപ്പോഴത്തെ ആൾക്കാരും, അതേ കണ്ടിന്യൂഷൻ ആണ്, ആരും മുന്നോട്ട് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവരൊരു ഐഡിയ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഏഴാം നൂറ്റാണ്ടുകാരാണെങ്കിൽ അവരതിനേക്കാൾ പിറകെയുള്ള ഒരു ആൾക്കാർ. അതേപോലെ തന്നെ ഖുറാന് വേറൊരു ആയത്തുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളിവരോട് ഇപ്പൊ പറയാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ല, നിങ്ങളിങ്ങനെ ഈ ഒരു നിങ്ങളെ നിങ്ങളതായിട്ട് അടിച്ചിറക്കുന്ന ഓരോരോ ഐഡിയാസ് കൊണ്ട് ചർച്ച ചെയ്യില്ല, അത് ജനങ്ങളിലേക്ക് ഇമ്പോസ് ചെയ്യല്ല എന്ന് പറയുന്നേരം അവർ പറയുന്നത് നമ്മൾ റിഫോം ചെയ്യണം, നമ്മൾ സൊസൈറ്റി റിഫോം ചെയ്യണമെന്ന്. യഥാർത്ഥത്തിൽ ഇവര് സൊസൈറ്റി റിഫോം ചെയ്യണോ? നമുക്ക് ഇവരോട് ഒരു എന്തിനെങ്കിലും ഒരു കണക്ഷൻ ചോദിച്ചാൽ ഇവരത് ഒരിക്കലും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നില്ല. നമ്മളിപ്പോ ഇതിനൊക്കെ ഒരു ബേസ് ഉണ്ടോ? ഇപ്പോ ജെൻഡർ ന്യൂട്രൽ ആക്കാൻ എന്താണ് ബേസ്? എന്താണ് ഒരു ഐഡിയ? ഐഡിയ നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു ഐഡിയോളജി വരുന്നത്? അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ സർജറി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ബേസ് ആണ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ വന്ന ഈ ഫെമിനിസത്തിന് ഇതില് വുമണും ഈക്വൽ ആണെന്ന് പറയാം, എത്രയോ ഡാറ്റാസ് അതിനെതിരെ കാണിച്ചു കൊടുത്താലും ഇവര് പറയുന്ന ഒരു ഐഡിയോളജി, ഇവര് പറയുന്ന ഒരു വാദം അതാണ് ശരി, അതാണ് പുരോഗമനം, നമ്മള് എല്ലാം പിന്നോട്ടുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത് ആക്ച്വലി അതും ഒരു പഴയൊരു സങ്കല്പമാണ്. നമ്മളും പഴയത് അവരും പഴയത് എന്നുള്ള ഒരു ഗ്രാഫ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയണ്ടേ. കാരണം ഇപ്പൊ ഒരു വേറൊരു സ്റ്റഡി നോക്കുകയാണെങ്കിൽ WPATHD ഒരു സ്റ്റഡി ഉണ്ടായി, അവർക്കെതിരെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതായത് അമേരിക്കയിലെ സർജൻസ് നടത്തുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തുന്നത് ഇപ്പോ 18 വയസ്സ് വരെ ആണെന്നില്ല, മൈനേഴ്സിന്റെ അടുത്താണ് മൈനേഴ്സിനാണ് സർജറി ചെയ്യുന്നത്, അതായത് വെജിനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത് മൈനേഴ്സിനോട്. അപ്പൊ ഇതിനെതിരെ സംസാരിക്കാൻ പോലും ആൾക്കാർക്ക് ഇപ്പൊ പറ്റുന്നില്ല. അതായത് ഏറ്റവും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് ഇവര് തന്നെയാണ്. നമ്മളെയൊക്കെ ഇൻടോളറന്റ് എന്ന് വിളിച്ചിട്ട് മതവാദികളും മത തീവ്രവാദികളും എന്നൊക്കെ വിളിക്കുന്നത് ഇവര് തന്നെയാണ് ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതും. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാ രീതിയിലും ഇവർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ഇവരോട് പറഞ്ഞ് ഒരു ഡാറ്റ, ഇന്ന് നേരത്തെ ഇപ്പോ ബാസിൽക്ക കാണിച്ച ആ ഒരു വീഡിയോയിലൊക്കെ ഉള്ള പോലെ ഒരു കാര്യം നമ്മൾ ഡാറ്റ ഉപയോഗിച്ച് സംസാരിക്കുന്ന നേരം, ഒരു വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളൊരു ഡാറ്റ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളോടൊപ്പം തിരിച്ചു ചോദിക്കുന്നത്, ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ചോദിക്കാൻ, നിങ്ങൾ ചന്ദ്രനെ പുലർത്തി വിശ്വസിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് സയൻസ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ കഴുതയുടെ ഇൻകറക്റ്റ് ആക്ച്വലി ഇൻകറക്റ്റ് ആണെങ്കിലും കഴുതയുടെ ചിറകുള്ള കഴുതയുടെ പുറത്ത് കയറി പോകുന്ന ആൾക്കാരല്ലേ, ഈ ഇങ്ങനെ മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് അത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ഇൻകൺസിസ്റ്റന്റ് ആണ്, നമുക്ക് ഇതൊന്നും പറയാൻ അവകാശമില്ല, സയൻസ് ഒരു മതത്തിൽ ഉള്ള ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വായു മൂടിക്കെട്ടത്, നമ്മൾ ഫാക്ച്വലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ട് അത് ഏഴാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അത് തരംതായിട്ട് ചെയ്യാൻ ചെയ്യുന്നത്. മാത്രമല്ല ഇവരെ, പക്ഷെ ഇനി നമ്മൾ ഇവർ യഥാർത്ഥത്തിൽ നമ്മൾ ഇവരെ ഐഡിയോളജി നോക്കിയാൽ എന്താണ്, ഇവര് വരുന്നത് BCE 4000 to 10,000 to 15,000 ഐഡിയാസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഹോമോസെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാല് ഖുറാൻ അത് ഇസ്ലാം അത് നിരാകരിക്കുന്ന സമയത്ത് അത് ലൂത്ത് നബിയുടെ സംസ്കാരമായിട്ടാണ് പറയുന്നത്. ലൂത്ത് നബി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി, അതായത് BCE 10,000 ഒരു ഇതാണ്. അപ്പോ ആ ഒരു ആചാരങ്ങൾ വീണ്ടും ഇവര് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ ഇതിന് മെയിനായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടാനുള്ള കാരണം നേരത്തെ മുന്നേ ആരോ പറയുന്നത് ഫിയർ ആണ്. യഥാർത്ഥത്തിൽ ഇതിന് ഇത്ര ആക്സെപ്റ്റൻസ് കിട്ടാൻ കാരണം ഫിയർ ആണ്. അതായത് ഇപ്പൊ ഒരു SFI വിദ്യാർത്ഥി വന്നിട്ട് നമ്മുടെ എന്താ പറയാ SFI നേതാവ് വന്നിട്ട് ഒരു കോളേജിൽ പ്രസംഗം നടത്തുകയാണ്, ഇങ്ങനെയുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി വേണം, സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് തോന്നിയ വായി തോന്നിയ പറയാണ്. അപ്പൊ അവിടെ കാണുന്ന എല്ലാവരും കൈയടിക്കുക, ഈ കൈയടിക്കുന്നത് കാണുന്നേരം ബാക്കി അവിടെ ഇതിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ലാത്ത കുട്ടികൾ അവരും കൈയടിക്കാണ്. കാരണം ഇയാൾ വന്നിട്ട് ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് കള്ളത്തരം പറയൂല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഞാൻ കൈയടിച്ചില്ലെങ്കിൽ ഞാൻ പുറത്താകുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു തോന്നൽ, ഈ ഒരു തോന്നലിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഒരു സയന്റിഫിക്കൽ ഒരു ബിഹേവിയറാണ്, ഹ്യൂമൻ ബിഹേവിയറാണ്. ഇതൊരു ഹേർഡ് മെന്റാലിറ്റി എന്ന് പറയും. അതായത് നമ്മൾക്ക് അറിയാത്ത എന്തോ ഒരു വിഷയം അയാൾക്ക് അറിയാമെന്നും അതുകൊണ്ട് അയാൾ പറയുന്നതായിരിക്കും ശരി, അല്ലെങ്കിൽ ഇത്രക്കായിരം ആൾക്കാർ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ഫോളോയിങ് ദ സെയിം തിങ് സോ ഐ ഷുഡ് ബി ഓൾസോ ഫോളോയിങ് ദ സെയിം തിങ് അതർവൈസ് ഐ വിൽ ബി ലെഫ്റ്റ് ഔട്ട്. ആ ഒരു പേടി, നമ്മൾ ലെഫ്റ്റ് ഔട്ട് ആകുമോ, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതായി പോകുമോ, അല്ലെങ്കിൽ ഈവൻ അവർ സ്വന്തമായിട്ട് ഉള്ളിലൊരു ചിത്രം ഉണ്ടാവും, അതായത് ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഇതൊക്കെ ഒരു മനുഷ്യനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതാണോ, അങ്ങനെ ഉള്ള കാര്യം വരെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള പേടിയിലാണ് ഇവർ ഇത് ഇത്രയും പടർന്ന് പന്തലിക്കുന്നത്. ഒരു ഒരു വലിയൊരാള് വന്നിട്ട് ഇത് പറയുന്നേരം, ഒരു സമൂഹത്തിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാൾ ഇത് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നതായിരിക്കില്ലേ ശരി, ഇത്രയും ആ കുട്ടികള് ഇത്രയും ആൾക്കാർ ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്നും ഇല്ലാത്തവനായി പോകുമല്ലോ എന്നുള്ളൊരു പേടി, എനിക്കറിയാത്ത എന്തോ ഇൻഫോർമേഷൻ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു പേടി കാരണമാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവർ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്നുള്ള ഒരു ഏറ്റവും സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള ട്രൂത്ത് ആണ്, ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു പുരുഷനാണ്, ഞാൻ എന്നുള്ള ഒരു ഏറ്റവും സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള കാര്യത്തെ ഇല്ലാതാക്കാൻ ഇവർക്ക് പറ്റി. അത് ശരിക്കും നമ്മളൊക്കെ ലേറ്റ് ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോ നമ്മളോ നമ്മളുടെ ജനറേഷനോ ഇവരോട് എതിർക്കുന്നതിൽ വളരെ ലേറ്റ് ആയിപ്പോയി. കാരണം ദേ ഹാവ് പ്രൂവ്ഡ് ഇറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് ഇൻ വെസ്റ്റ് ദാറ്റ് വുമൺ എന്തിനാണ് ഇപ്പൊ ചോദിച്ചാൽ ആൾക്കാർക്ക് അറിയില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോ ഏറ്റവും സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചോദിച്ചാൽ വുമൺ എന്താണെന്ന് ചോദിച്ചാൽ പറയും വുമൺ ഒക്കെ എന്തിനാണ്, ഹ്യൂമാനിറ്റി അല്ലേ വലുത് എന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി നമ്മൾ എത്തിയിരിക്കുന്നത്. ഏറ്റവും സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള ഞാൻ എന്ന അസ്തിത്വത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് എല്ലാവരും ഒന്നാണ് എന്നുള്ള കളവ്, അതായത് നമ്മളെല്ലാവരും ഈക്വൽ ഇൻ ദ സെൻസ്, ഇതൊരു മാർക്സിസ്റ്റ് ഐഡിയ ആണ്. ഒരാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ മാത്രം ചിന്തിച്ചുകൊണ്ട് അയാളുടെ പുറത്തേക്ക് അയാളെ ഏറ്റവും മാക്സിമം സമൂഹത്തിന് വേണ്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ അയാൾക്ക് വേണ്ടിയിട്ടല്ല പക്ഷെ സമൂഹത്തിന് വേണ്ടി അനാവശ്യമായി അയാളുടെ മൊത്തത്തിന് അസ്തിത്വത്തിന് വെറും ഒരു എക്കണോമിക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന, വേറെ ഒന്നും ചിന്തിക്കാതെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി, അതിപ്പോ ഇവര് സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഐഡിയോളജീസ് ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജീസ് ആയിട്ട് വരുന്നത്. അപ്പോ ഈ ഒരു കാര്യം വളരെ നമുക്ക് തീർച്ചയായും നമുക്ക് കണ്ടം ചെയ്തിട്ട് നമുക്ക് ഇതിനെ എതിർത്ത് ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്.
തീർച്ചയായും ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യം പലപ്പോഴും ഈ പുരോഗമനം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾക്ക് എല്ലാറ്റിനെയും പിന്നാലെ പോകുന്നതിനും പിന്നിൽ ഈ പറഞ്ഞ ഇപ്പൊ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഹേർഡ് മെന്റാലിറ്റി എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഹേർഡ് മെന്റാലിറ്റി. അതായത് പൊതുസമൂഹം മുഴുവൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു ഒരു മുഖ്യധാര ഒരു ഒരാശയത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് അതിന്റെ മെറിറ്റിനെ കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അത് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ആലോചിക്കാൻ പോലും പറ്റാതെ അതിന്റെ പിന്നാലെ പോകാനുള്ള ടെൻഡൻസി മനുഷ്യന്മാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും ഇതിലിപ്പോ ജെൻഡർ ന്യൂട്രാലിറ്റി ഇപ്പൊ ഈ ഇപ്പോഴത്തെ ചർച്ച തന്നെ എടുക്കാലോ. ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ആ വിഷയം എടുക്കുമ്പോൾ പ്രധാനമായിട്ടും എന്താണ് പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പിന്നെ അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഓൾറെഡി പുരോഗമനം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. പുരോഗമന ആശയം, പുതിയ ആശയം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓൾറെഡി അക്സെപ്റ്റബിൾ ആണ് എന്നുള്ള ഒരു ഒരു പൊതുബോധം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പുരോഗമനപരം എന്ന് പറഞ്ഞ് അത് അവതരിപ്പിച്ചാൽ പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ്സോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നന്മകളോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക. ചാനൽ ചർച്ചകൾ ഒരുപാട് വിഷയത്തിൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് തന്നെ ചാനൽ ചർച്ചകൾ നടന്നല്ലോ. ആ ചാനൽ ചർച്ചകളിൽ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് നമുക്ക് അവസരം കിട്ടിയ സ്ഥലങ്ങളിൽ നമ്മൾ അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ശരി നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി വാദിക്കാൻ വന്ന ആൾക്കാരാണല്ലോ. ഒന്നാമത് അവർ ചോദിച്ചത് എന്താണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാണ്. ഇത് വാദിക്കാൻ വരുന്നവർക്ക് പോലും ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അതാണ് സത്യം. അവര് വിചാരിച്ചെന്തോ ഒരു പെൺകുട്ടികൾക്ക് പാൻറ് ഇടാനുള്ള എന്തോ പദ്ധതിയാണെന്നാണ് പല ആളുകളും മനസ്സിലാക്കിയത്. അതിനപ്പുറത്ത് നമ്മൾ ചോദിച്ചു എന്നാ ശരി ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് എന്തൊക്കെ പോസിറ്റീവ്സ് ആണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള ലിംഗവിവേചനത്തിന് പരിഹാരം എന്നാണല്ലോ പറയാം, എങ്ങനെയാണ് ലിംഗവിവേചനത്തിന് പരിഹാരമാകുന്നത്, എവിടെയൊക്കെയാണ് അത് പരിഹാരമായതായി നിങ്ങൾക്ക് തെളിയിക്കാനുള്ളത്, ഏതൊക്കെ ഡാറ്റകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്, എന്തൊക്കെ പഠനങ്ങളാണ് നിങ്ങൾക്ക് അത് പോസിറ്റീവാണെന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്കുള്ളത് നമ്മൾ ചോദിച്ചു. ഒരാൾക്ക് പോലും നിങ്ങൾ എല്ലാ ചർച്ചകളും ശ്രദ്ധിച്ചോളൂ, ഒരാൾക്ക് പോലും അതിന് പോസിറ്റീവായ ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അതെന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള വിവരം പോലും ഈ ആളുകൾക്കില്ല. അപ്പൊ എന്താ സംഭവം, ഇത് പുരോഗമനമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പുരോഗമനമാണെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകണമല്ലോ. ഈ ഒരു ചിന്തക്കപ്പുറത്ത് യാതൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് ഇതെങ്ങനെ എല്ലാത്തിന്റെ അവസ്ഥ ഒരു നമ്മുടെ മുമ്പിൽ പുരോഗമനം പറഞ്ഞിട്ട് എന്തെങ്കിലും സമത്വം എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരു പിന്നെ ഈ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു പൊതുബോധത്തിന്റെ പിന്നെ പൊതുബോധത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അവതരിപ്പിക്കുകയാണ്. പിന്നെ അതിന്റെ മെറിറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട, പിന്നെ അതിന്റെ നന്മകളെ കുറിച്ച് ആലോചിക്കേണ്ട, അതിനെ കുറിച്ച് പഠിക്കേണ്ട, അതിന്റെ പിന്നാലെ പോവുക. ഈ ഒരു മെന്റാലിറ്റി, അതൊരു സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള മെന്റാലിറ്റിയാണ്. അതിൽ ഹേർഡ് മെന്റാലിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ നഡ്ജ് തിയറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. നഡ്ജ് തിയറിയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് മനുഷ്യൻ ഡിസിഷൻസ് എടുക്കുന്നത്, പ്രധാനമായിട്ടും ഇതിൽ ഇതിന്റെ കോർ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്, രണ്ട് രൂപത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്ന രണ്ട് രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ദ ഓട്ടോമാറ്റിക് സിസ്റ്റം, രണ്ട് റിഫ്ലക്റ്റീവ് സിസ്റ്റം. ഓട്ടോമാറ്റിക് സിസ്റ്റം ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ കോൺഷ്യസ് ആവാതെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ പിന്നെ പൊതുവെ എടുക്കുന്ന പെട്ടെന്നുള്ള പിന്നെ റിയാക്ഷൻസ് ഡിസിഷൻസ് ആണ് ഓട്ടോമാറ്റിക് സിസ്റ്റം എടുക്കുക. മറുഭാഗത്ത് റിഫ്ലക്റ്റീവ് സിസ്റ്റം നമ്മൾ ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്നത്. ഇത് മനസ്സിലാവാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ നമ്മള് പിന്നെ ഡ്രൈവിംഗ് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ റിഫ്ലക്റ്റീവ് സിസ്റ്റംസ് ആണ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. നമ്മൾ ഓരോന്നും ആ ക്ലച്ച് എങ്ങോട്ട് ക്ലച്ച് അപ്പ ചവിട്ടണം, ഗിയർ എങ്ങോട്ട് മാറ്റണം, ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ച് ഇന്നത് ചെയ്യണം എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കും. പഠിക്കുകയും ആദ്യ ഘട്ടത്തിൽ നമ്മൾ ആ റിഫ്ലക്റ്റീവ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡ്രൈവിംഗിലെ ഡിസിഷൻസ് എടുക്കുക. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഡ്രൈവിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. പിന്നെ നമ്മൾ ഓരോ സമയത്തും എന്ത് ചെയ്യില്ല, ചിന്തിക്കില്ല എങ്ങനെയാണ് ഓരോന്നും എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം നമ്മൾ ചിന്തിക്കില്ല. മറിച്ച് ഓട്ടോമാറ്റിക് ആയി തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഡിസിഷൻസ് എടുക്കും. ഒരു വളവ് തിരിയാണെങ്കിൽ അത് സ്റ്റിയറിംഗ് തനിയെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രത്യേകിച്ച് ആലോചിച്ച് വ്യക്തിപരമായി ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനമല്ല, മറിച്ച് ഓട്ടോമാറ്റിക് ആയി തന്നെ എന്ത് ചെയ്യും, നമ്മുടെ കോൺഷ്യസ് എഫേർട്ട് ഇല്ലാതെ തന്നെ നമ്മൾ ആ ഡിസിഷൻസ് എടുക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കുന്നതും പിന്നീട് പഠിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതിന് ശേഷം ഡ്രൈവിംഗ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഈ രണ്ട് സിസ്റ്റംസും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാർ പ്രത്യേകിച്ചും ലേസിയാണ്. പെട്ടെന്ന് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കാൻ പിന്നെ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺഷ്യസ് ആയി ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒരു ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് പൊതുവെ ഒരു മനുഷ്യ കുലത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ പൊതുവെ എടുക്കാത്തൊരു കാര്യമാണ്. നമ്മൾ പൊതുവെ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ കൂടെ പൊതുവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. എന്നാൽ നമ്മളെ ബാധിക്കുന്നു നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ, ഇപ്പൊ നമ്മുടെ വീടിന്റെ പ്ലാൻ എന്താവണം, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതിൽ വലിയ കോൺഷ്യസ് ആയിട്ട് നമ്മളതിന് പിന്നെ എഫേർട്ട് ഇട്ടു എന്ന് വരും. കാരണം നമ്മളെ ബാധിക്കുന്നു തോന്നുന്ന കാര്യം, നമ്മളെ ബാധിക്കില്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ പൊതുവായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് പലപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യും, പൊതുസമൂഹം എങ്ങനെയാണോ അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെയാണോ, എല്ലാവരും അത് പുരോഗമനമാണ് പറയുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്താന്ന് എനിക്കറിയില്ല, ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല, ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ അതിന്റെ ആശയത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല, ജെൻഡർ ന്യൂട്രാലിറ്റി അധിഷ്ഠിതമായിട്ടുള്ള ജെൻഡർ പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, അതിന്റെ പോസിറ്റീവ് വല്ലതുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ വിഷയത്തിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊന്നും വായിക്കാൻ എനിക്കിട്ട് സമയവും. പക്ഷെ എല്ലാവരും എന്ത് പറയുന്നുണ്ട്, ജെൻഡർ ന്യൂട്രാലിറ്റി പുരോഗമനമാണ് പറയുന്നത്. എന്നാ പിന്നെ എന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അത് പിന്നെ അതന്നെയായിരിക്കും ശരി അല്ലെ, അതാണ് ശരി എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിസിഷൻസിലേക്ക് എത്തും. ഇതാണ് ഇത് 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 മനുഷ്യൻ, ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത തിയറി എന്ന് കേട്ടോ, ഇത് ഒരു മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു ടെൻഡൻസിയാണ് പിന്നെ ഈ രൂപത്തിൽ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ നമ്മൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ കൂട്ടത്തിൽ കൂടുക, അല്ലെങ്കിൽ നമ്മൾ പിന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തുക. ഒഴുക്കിനനുസരിച്ച് നീന്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും ആവശ്യമില്ല, നമ്മളവിടെ കടന്നു കൊടുത്താൽ മതി. സമൂഹം എങ്ങോട്ട് നീന്തുന്നോ അതേപോലെ നമ്മൾ നീന്തും. സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ള പൊതുബോധം എന്താണോ അത് തന്നെ നമുക്കുണ്ടാവും. എല്ലാവരും ചിന്തിക്കുന്ന എന്താണോ അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കും. അതിനപ്പുറത്ത് ഒഴുക്ക് പിന്നെ തെറ്റായ ദിശയിലേക്കാണെങ്കിൽ ഒഴുക്കിനെതിരെ നീന്താനുള്ള കഴിവ് അത് നമ്മൾ കോൺഷ്യസ് ആയി നമ്മൾ വിചാരിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം. അവിടെയാണ് ഈ പുരോഗമന ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് കടന്നു വരുന്ന പല ആശയങ്ങളും വളരെ ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ളതും അതിനെ ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നമുക്കത് ഓരോന്നും ബോധ്യപ്പെടുന്നുള്ളതും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. എന്നാൽ അത് ചിന്തിക്കാൻ എന്ത് ചെയ്യണം, തയ്യാറാവണം. അത് ചിന്തിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ മാത്രമേ ഞാൻ പറയാം. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞല്ലോ, ഇതേപോലെ നാളെ ഒരു കളർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നു വിചാരിക്കും. ഇപ്പോ പിന്നെ നമ്മൾ പൊതുവെ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. എന്താണ് ഇവർ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഇവർ കൊണ്ടുവരുന്നത്? ലിംഗ വിവേചനം ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. എങ്ങനെയാണ് ഈ സാധനം ലിംഗ വിവേചനം ഇല്ലാതാക്കുക എന്നുള്ളൊക്കെ ചോദ്യം വേറെ ഉണ്ട്. എന്നാലും നമ്മൾ ഫോർ ഗ്രാൻറ്റഡ് അതെന്ത് ചെയ്യുക, സമ്മതിച്ചു കൊടുക്കുക. എന്നിട്ട് സമ്മതിച്ചു കൊടുത്തിട്ട് നമ്മൾ ചോദിക്കണം, നാളെ വേറൊരു ഒരു ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ കൊണ്ടുവരികയാണ് എന്ത്, ഇവിടെ പിന്നെ വർണ്ണ വിവേചനമുണ്ട്, അതായത് പിന്നെ കുറച്ച് സ്കിന്ന് ഡാർക്കായ ആളുകളെ വിവേചനത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്, സ്കിന്ന് ലൈറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സ്കിന്ന് ലൈറ്റ് ആവുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വിവേചനം നിലനിൽക്കുന്നുണ്ടല്ലോ, വർണ്ണ വിവേചനം നിലനിൽക്കുന്നുണ്ട്, വർണ്ണ വിവേചനം ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കളർ ന്യൂട്രാലിറ്റി കൊണ്ടുവരികയാണെന്ന് പറഞ്ഞിട്ട് നാളെ ഒരാൾ പറയുകയാണെങ്കിൽ, ആ ഇനി സ്കൂളുകളാണല്ലോ ഇവരുടെ പരീക്ഷണശാലകൾ, സ്കൂളുകളിൽ എന്ത് ചെയ്യാണ് നാളെ മുതൽ ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാവരും ഒരേ കളറുള്ള ചായം ഇപ്പോ ഉദാഹരണത്തിന് വെള്ളയോ അല്ലെങ്കിൽ കറുപ്പോ അല്ലെങ്കിൽ ചുവപ്പോ എന്തെങ്കിലും ഒരു ചായം എല്ലാവരും മുഖത്ത് പരട്ടി കൊണ്ടുവരണം, അത് പെയിന്റ് അടിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മേക്കപ്പ് ഇട്ട് വരണം, എന്നിട്ട് എന്തായി എല്ലാവരും ഒരേ കളറായി. അപ്പൊ നമുക്ക് എന്തായി കളർ ന്യൂട്രാലിറ്റി സ്ഥാപിതമായി, അപ്പൊ എന്തായി വർണ്ണ വിവേചനം ഇനി മുതൽ ഇല്ലാതാകും എന്നൊരാൾ വന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോ ഇപ്പോഴത്തെ പൊതുബോധം ആ രൂപത്തിൽ കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മളിപ്പോ അതിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ചിന്തിക്കും, നമ്മുടെ റിഫ്ലക്റ്റീവ് സിസ്റ്റം നമ്മൾ ചെറുതായിട്ടെങ്കിലും ഉപയോഗിക്കും. പക്ഷെ പൊതുബോധം അതിനെ അനുസരിച്ച് ട്യൂൺ ചെയ്തതിന് ശേഷമാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കൂല. അപ്പോ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ നമുക്ക് എന്താ ചിന്തിക്കാനുള്ളത്? ഒന്നാമത് ഈ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നോണ്ടാണോ ഈ വിവേചനം പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം കളറ് പല രൂപത്തിലുണ്ടാവും, പിന്നെ വെളുത്തവരുണ്ടാവും, കറുത്തവരുണ്ടാവും, അതിന്റെ ഇടയിലുള്ളവരുണ്ടാവും, ബ്രൗൺ ആയവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവരെല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനും ആ വ്യത്യാസങ്ങളെ പിന്നെ പൊതുവിദ്യാലയങ്ങൾ തൊട്ട് തന്നെ ആ വ്യത്യാസങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വളരെയാണ് വേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിനെ നമ്മൾ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു മാസ്ക് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ വർണ്ണ വിവേചനത്തിന് എങ്ങനെയാണ് അത് പരിഹാരമാകുക എന്ന് നമ്മുടെ മനസ്സിപ്പോ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ നാളെ ഇതൊരു പുരോഗമനപരമായ ആശയമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചാൽ സമൂഹം അതിന്റെ കൂടെ പൊതുബോധം ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെന്തെയില്ല, പൊതുബോധം അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരവസ്ഥ വരും. ഇതാണ് പൊതുവായിട്ട് ഈ പുരോഗമനം എന്ന പേരിൽ കൊണ്ടുവരുന്ന എല്ലാറ്റിന്റെയും അവസ്ഥ. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കൊണ്ടുവരുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരോട് ഇവർക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ഇവര് ഏതെങ്കിലും രൂപത്തിൽ അതിനെ പിന്നെ ഏതെങ്കിലും രൂപത്തിൽ അതിനെ ഭൗതികമായോ അക്കാദമികമായോ അതിനെ ഡിഫെൻഡ് ചെയ്യല്ല ചെയ്യുക, മറിച്ച് ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുരോഗമനമുണ്ട്, അതിന് മെറിറ്റ് ഒന്നും ഞങ്ങളോട് ചോദിക്കരുത്, അതിന്റെ തെളിവുകളൊന്നും ഞങ്ങളോട് ചോദിക്കരുത്, ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന പുരോഗമനം. നിങ്ങൾ അതുമായി യോജിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കതിനോട് വല്ല സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ വല്ല എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് ഈ നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ. ഹേർഡ് മെന്റാലിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ പറഞ്ഞ മനുഷ്യന്റെ ചിന്തിക്കാനുള്ള മടിയെയും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള വാദക്കാർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒരു പിന്നെ മനുഷ്യ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഈ ഒരു ചിന്താരീതി അതിനെ ഏറ്റവും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് കേരളത്തിലുള്ള പുരോഗമനവാദികൾ. അതുപോലെ തന്നെ പിന്നെ മതവുമായി പിന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിരീശ്വരവാദികളുടെ ഭാഷ കടമെടുത്തുകൊണ്ട് ഇന്നത്തെ പിന്നെ ഒരു മതേതര കക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് പക്ഷെ ഒരു പൂർണ്ണമായും ഒരു പിന്നെ ആന്റി റിലീജിയസ് പിന്നെ ഭാഷ മാത്രം സംസാരിക്കുന്ന പാർട്ടിയും ആ കാര്യം തന്നെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ ഇപ്പൊ അബ്ദുൽ ബാസിൽ പറഞ്ഞു. ഇതൊരു മാനസികമായിട്ട് നമ്മളൊരു അടിമകളാക്കി മാറ്റുകയാണ് ഇവര്. ഈ മുമ്പ് ഈ സവർണന്മാര് അവർണരോട് ചെയ്ത അതേ സ്ട്രാറ്റജി, തങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ എന്താണ് യോഗ്യരാണ്, തങ്ങൾക്ക് ഇതിനെ അർഹത ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഉണ്ട്. ഇവരെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമല്ല, ഇവര് വലിയ ആളുകളാണ്. ഈ ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഈ ഒരു മാനസികമായ ഒരു അടിമത്വം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇവര് എന്താണ് ഇൻജക്ട് ചെയ്യണം. ഇതിൽ നമ്മളെ ഭൂരിഭാഗം ആളുകളും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളായ ആളുകൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ വീണ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈവൺ മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ പോലും ഈ ഒരു ലിബറൽ ചിന്ത വല്ലാതെ എന്താണ് അതിൽ അവരുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അതിനെ തിരിച്ചറക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്നാല് നമ്മള് ഇതിലേക്ക് ഇറങ്ങി ഇതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയത് വളരെ ലേറ്റ് ആണ് എന്നുള്ള കാര്യം ഒരു സത്യമാണ്. കാരണം ഇത് എന്താണ് മുമ്പ് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് ലോകം മൊത്തം കളവ് ചുറ്റി തിരിഞ്ഞുമ്പോഴത്തേക്ക് സത്യം ചെരുപ്പിടുകയുള്ളൂ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിൽ ഇത് വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്, വല്ലാതെ അപകടകരമായ രീതിയിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ പൊതുവെ കാണാൻ എന്താണ് നമ്മുടെ സമൂഹത്തിൽ അത്ര പ്രകടമായി കാണാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെങ്കിൽ ഇത് വല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ എന്താണ് സമൂഹത്തിൽ നിന്ന് ഈ ഒരു ലിബറൽ ചിന്തയെ ഇപ്പോൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ് അതൊരു ബുദ്ധിമുട്ടേറിയ ടാസ്ക്കാണ്. അത് ഒരു ദിവസം കൊണ്ട് സാധിക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഇത് എന്താണ് ഇത് ലിബറൽ ചിന്ത അല്ലെങ്കിൽ പുരോഗമനം അല്ലെങ്കിൽ എന്താണ് സമത്വം എന്ന പേരിൽ പല രീതിയിൽ ഇസ്ലാം വിരുദ്ധത ഇറക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് തുർക്കിയിൽ സംഭവിച്ച എന്താണ് സെക്യുലറിസം എന്നുള്ള പേരിൽ, പുരോഗമനം എന്നുള്ള പേരിൽ കടുത്ത ഇസ്ലാം വിരുദ്ധത, നിസ്കരിക്കാൻ പാടില്ല, എല്ലാ ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളെയും നശിപ്പിച്ചിട്ട് എന്താണ് ദീനിൽ നിന്ന് ജനങ്ങളാകാൻ പറ്റി, ഇവരെ പൈശാചികമായ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നടത്തിയെടുത്തണം. അപ്പൊ അതിനൊക്കെ തടസ്സം ഇസ്ലാമും അതിന്റെ ആശയങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് ഏത് പല രൂപത്തിലും ഇവര് എന്താണ് ഇവരെ പ്രൊപ്പഗാൻഡയും സ്ട്രാറ്റജിയും കൊണ്ടുവരും. ചില സമയത്ത് പുരോഗമനം എന്ന് പറയും, ചില സമയത്ത് മതേതരത്വം എന്ന് പറയും. അങ്ങനെ ഇവരുടെ ഈ ഒരു ഇതിനെ ചോദ്യം ചെയ്യാനായ ഇവരെ ചോദ്യം ചെയ്യുന്നവരൊക്കെ പുരോഗമനത്തിനെതിരെ അല്ലെങ്കിൽ മതേതരത്തിനെതിരെ, മതേതരത്വം എന്ന് പറയുന്നത് മത വിരോധമല്ലല്ലോ, എല്ലാ മതങ്ങളെയും അംഗീകരിച്ച് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കല്ലേ, ഇതല്ല. ഇവരുടെ എന്താണ് ഇവർ പറയുന്ന കോഡിൽ ജീവിച്ചണം, അതാണ് മതേതരത്വം. മത നിയമങ്ങൾ അനുസരിക്കുന്നവരൊക്കെ എന്താണ് മതേതരത്വത്തിനെതിരായ ആൾക്കാർ എന്നുള്ള ഈ ഒരു പ്രൊപ്പഗാൻഡ വല്ലാതെ ഇതുണ്ട്. ഇവൻ പിന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ചരിത്രം, ചരിത്രത്തെ മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുക. മുസ്ലിങ്ങൾ എന്തോ എല്ലാവരോടും ദ്രോഹം ചെയ്ത ആളുകളാണ്, മുസ്ലിങ്ങൾ ഈ നാട് നശിപ്പിക്കാൻ വന്ന ആൾക്കാരാണ്, മുസ്ലിങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ നാട് നശിപ്പിച്ചതാണ് എന്നുള്ള ഈ ഒരു പ്രൊപ്പഗാൻഡ. എന്ത് ഈവൻ മുസ്ലിങ്ങൾക്ക് പോലും തോന്നാം തങ്ങളെന്തോ മോശം ചെയ്ത ആൾക്കാരാണ്, തങ്ങളെന്തോ മോശക്കാരാണ്, നമുക്ക് തന്നെ തോന്നിപ്പോവാ. നമ്മൾ എന്നിട്ട് ഒരു മാനസികമായ ഒരു അടിമത്തം നമുക്ക് തന്നെ തോന്നും അവരോട്, നമ്മൾ ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത ആൾക്കാരാണ് സമൂഹത്തിനോട്, നമ്മൾ പിന്തിരിപ്പന്മാരാണെന്നുള്ള തോന്നൽ ഈവൻ മുസ്ലിങ്ങൾക്ക് പോലും തോന്നിപ്പോവാ. ഇപ്പോ നല്ലൊരു ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചോളം ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവൻ പിടിച്ചു നിൽക്കും. പക്ഷെങ്കിൽ ഈമാൻ കുറഞ്ഞ ആളുകളും നമ്മളെ സമൂഹത്തിലുണ്ട്. ഞാൻ ആരെയും ഉയർത്താനും താത്താനും വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡകളൊക്കെ ഒന്നും തടയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അവരെ എന്താണ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക, ഈ ഒരു ദീനിന്റെ വെളിച്ചത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുക ചെയ്യുക. അപ്പോ ഈ ഒരു ഇതിനെ നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു പ്രശ്നത്തെ. ഇത് വല്ലാതെ ഡീപ്പ് റൂട്ടഡ് ആണ് നമ്മളെ സമൂഹത്തിൽ. നമ്മളെ പണ്ഡിതന്മാർക്കൊന്നും സത്യം പറഞ്ഞാൽ ഇതിന്റെ സീരിയസ്നെസ് ഇതുവരെയായിട്ട് മനസ്സിലായി എനിക്ക് തോന്നില്ല. അവര് വേറെ ഓരോ ചിന്തകളിലാണ്, അവരെ വേറെ ഓരോ അവിടെ ഇത് പറ്റുമോ ഇത് പറ്റുമോ എന്നുള്ള വേറെ ഓരോ പ്രശ്നം. ഇത് സമൂഹത്തെ ഒന്നായിട്ട് നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ലിബറൽ ചിന്താഗതി. ഇത് ഇതിന്റെ പ്രത്യാഗം നമുക്ക് പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലൊക്കെ കാണാം. ഉസ്ബെക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഇവരൊക്കെ പേരിന് മുസ്ലിങ്ങളാണ്, പക്ഷെ എങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിംസ് വളരെ കുറവാണ്. ഈ ലിബറൽ ചിന്ത ഒരു സമൂഹത്തെ ഒന്നായിട്ട് നശിപ്പിച്ചാണ്. കാരണം ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളിൽ നിന്ന് അവര് എന്താണ് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോ അതിനൊരു എന്താ പറയാ ഒരു എതിരെന്ന് പറയാൻ പറ്റുന്ന ആകെ കേസ് തുർക്കിയുടെ കേസ് മാത്രം. തുർക്കി എന്താണ് 30 വർഷം കൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാം എന്ന ഇതിൽ ഈ ഒരു പ്രൊപ്പഗാൻഡ, ഈ ഒരു സെക്യുലറിസം അല്ലെ പുരോഗമനം എന്ന പേരില് ഈ ഇസ്ലാം വിരുദ്ധം നടപ്പിലാക്കി. പക്ഷെ എന്താണ് തുർക്കി കുറെ ആളുകള് ഈ ഒരു എന്താണ് ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളിൽ നിന്ന് പുറത്തു വരും, ഇപ്പോഴും പ്രാക്ടീസിംഗ് ആയ മുസ്ലിംസ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുതിയ എന്താണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് അള്ളാഹുവിന്റെ സഹായം. ഹലോ,
ഹലോ,
കേൾക്കാമോ? ഹലോ, ഹലോ,
ഹലോ, കേൾക്കുന്നില്ലേ? ജാബിർ കേൾക്കുന്നുണ്ടോ?
ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ?
ഉണ്ട്. നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ?
ഒരൊറ്റ മിനിറ്റ്.
ഓക്കെ.
അത് ഞാൻ പറയാൻ വന്നത് വെച്ചിട്ട് നമുക്ക് ഈ ജനറൽ ന്യൂട്രാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോ ഞാന് പല ന്യൂസ് ആങ്കർമാരെ ചർച്ച ചെയ്യണം, പക്ഷെ ഇവർക്കൊന്നും ഈ ചാനൽ ആങ്കർമാർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, എന്തുകൊണ്ടായിരിക്കും ഒറ്റ ചോദ്യമാണ്. ബാസിലെ നേരിട്ടൊന്ന് ഉത്തരം പറഞ്ഞു
കേട്ടോ. ഇത് നമ്മള് ചാനൽ ചർച്ചകളിൽ അത് കേൾക്കുമ്പോ അവര് സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിവരം ഇല്ല കാര്യത്തെ കുറിച്ച് എന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടുതൽ ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച്, എൽ ജി ബി ടി ഐഡിയോളജികളെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലേ, ഈ തരം ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ ശാസ്ത്രീയമായ വസ്തുതകളുടെ വെളിച്ചത്തിൽ, ആധുനിക ഗവേഷണ പ്രബന്ധങ്ങളുടെ വെളിച്ചത്തിൽ, ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ വശത്തെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്യുകയും എന്നിട്ട് വളരെ വൈകാരികമായ എന്തെങ്കിലും റെട്ടറിക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ച അടുത്ത ആളിലേക്ക് നീക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ വിഷയത്തിൽ, കേരളത്തിലെ യൂണിഫോം വിഷയത്തിൽ ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇവർ ഈ കാര്യത്തെ വളരെ ഗൗരവത്തിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടോ അല്ല പലപ്പോഴും ഒരു ചർച്ചയെ നയിക്കുന്നത്. മറിച്ച് നേരത്തെ ബാസിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുരോഗമനം എന്നൊരു ഒരു സംഗതിയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് അവർക്കുണ്ട്. പക്ഷെ എന്താണ് പുരോഗമനം, ആരുടെ പുരോഗമനമാണ്, എന്താണ് മാനദണ്ഡം, ഈ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് കൃത്യമായ ഉത്തരവില്ല. ഒരുതരം തെറിയാണ് നമ്മൾ കേൾക്കുന്നത്, നിങ്ങൾ ആറാം നൂറ്റാണ്ടുകാരാണ്, ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ്, ഇതൊക്കെയാണ് സ്ഥിരം. സത്യത്തിൽ ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് വിഷയമാക്കേണ്ടി വരുന്നതും അത് തന്നെയാണ്. എന്താണ് ആറാം നൂറ്റാണ്ടിന്റെ പ്രശ്നം? ആറാം നൂറ്റാണ്ട് എന്നവർ ഉദ്ദേശിക്കുമ്പോൾ, അവർ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഏഴാം നൂറ്റാണ്ടാണ്. സത്യത്തിൽ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശവും സിദ്ധാന്തവും ആ തത്വശാസ്ത്രവും ആ ദീനും അത് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളടക്കം നിങ്ങൾ ആറാം നൂറ്റാണ്ടുകാരാണ് എന്ന് ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇസ്ലാമിക ആദർശം സ്വീകരിക്കുന്നവരാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് വണ്ടി കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ നേരമായിട്ടില്ലേ? നിങ്ങൾ ഇപ്പോഴും ഇസ്ലാമിക ദർശനത്തെ, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിക ദർശനത്തിന്റെ വെളിച്ചത്തിലാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് അതിന്റെ പച്ചയായ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രാക്ടീസിങ് മുസ്ലിമായി തുടരുന്നു ഇത്തരം കാര്യങ്ങളിൽ, ഇസ്ലാമിക ആദർശത്തിന്റെ വെളിച്ചത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് ചോദ്യം. എന്താണ് അവര് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അഥവാ നമ്മൾ ഇപ്പൊ കാണുന്നത്, ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ, റേപ്പിന്റെ കാര്യത്തിൽ എവർ ഇൻക്രീസിങ് റേറ്റ് ഓഫ് റേപ്പ് ആണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആറാം നൂറ്റാണ്ടിൽ റേപ്പ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ വല്ല മോളസ്റ്റേഷൻ നടക്കുകയാണെങ്കിൽ കർക്കശമായ ശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ഏറ്റവും പ്രിലിമിനറി ആയ ഘട്ടത്തിൽ പോലും പ്രവാചകനോട് ഞങ്ങൾ ഒരുപാട് പീഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ അനുയായികളോട് പ്രവാചകൻ പറഞ്ഞത് എന്താണ് നമുക്ക് ഓർമ്മയുണ്ട്? സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു സ്ത്രീക്കും ഒരു ആട്ടിൻകുട്ടിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യന് വളരെ കൂളായിട്ട് നടന്നു പോകാൻ കഴിയുന്ന സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം വരും, ഒരു വ്യവസ്ഥ വരും എന്നുള്ളതായിരുന്നു പ്രവാചകന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ അവർക്ക് മുമ്പിൽ വെച്ച വാക്തത്വം എന്ന് പറയുന്നത്. സമാധാനപരമായ ഒരു സാമൂഹിക അന്തരീക്ഷം, ആ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. എങ്ങോട്ടാണ് വണ്ടി കിട്ടേണ്ടത്? ഇപ്പൊ ഇന്ന് ഇന്ത്യയിലെ മാത്രം നമ്മളൊരു ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2001-ന് 2018 ഇടയിൽ റേപ്പ് റേറ്റ് എന്ന് പറയുന്നത് 58% ആണ് വർദ്ധിച്ചതെന്ന് ഇവിടുത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു എവറി ഒരു സിക്സ് മിനിറ്റ്സിൽ ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ താഴ്ന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്കാണോ നമ്മൾ മാറേണ്ടത്? അല്ലെങ്കിൽ ഇവർ പറയുന്ന എല്ലാ ലിബറലിസവും പുരോഗമനവും അച്ചീവ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന അമേരിക്കയെ പോലുള്ള നാടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 6 വനിതകളെ 6 സ്ത്രീകളെടുത്താൽ അതിൽ ഒരു സ്ത്രീ ഒരിക്കലെങ്കിലും റേപ്പിനോ റേപ്പ് അറ്റംപ്റ്റിനോ വിധേയമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടേക്കാണോ നമ്മൾ വണ്ടി കയറേണ്ടത്? അഥവാ സ്ത്രീക്ക് മാന്യമായി സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, അത്തരമൊരു വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ വണ്ടി കയറിയിട്ട് വരേണ്ടത് എവിടേക്കാണ്? ഇവിടേക്കാണ് എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അവർ നിർമ്മിക്കാൻ പോകുന്ന ഇവിടുത്തെ സ്കൂളുകളിലെ ബാത്റൂമുകളുടെ അവസ്ഥ എന്താണ്? ആണിനും പെണ്ണിനും ഉപയോഗിക്കാവുന്ന ജെൻഡർ ന്യൂട്രൽ ബാത്റൂമുകളാണല്ലോ ഇനി വരേണ്ടത്. അവരുടെ സ്വപ്നം പൂവണിയുമ്പോൾ വരേണ്ടത് ഇത്തരം ബാത്റൂമുകളാണ്. യൂണിഫോമുകൾ മാത്രമല്ല, ആണിനും പെണ്ണിനും ഒരേപോലെ കയറി പോകുന്ന ബാത്റൂം. ഇത്തരം ബാത്റൂമിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇംഗ്ലണ്ടിൽ നടന്ന പഠനങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. വലിയ തോതിൽ സ്ത്രീകൾ ആക്രമണത്തിന് വിധേയമാകുകയാണ്, അവരാക്രമിക്കപ്പെടുകയാണ്, അവരുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ഒരു അന്തരീക്ഷത്തിലേക്കാണോ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറി വരേണ്ടത്? നമ്മൾ നോക്കി ലോകത്തിലെ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിലെ ജനിക്കാൻ പോകുന്ന ഓരോ കുട്ടിയും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായിട്ടാണ് ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ആർക്കാണ് കടം? ലോകബാങ്കിന് കടം, IMF കടം, വേൾഡ് ബാങ്കിന് കടം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ കടങ്ങൾ ഉണ്ടായിത്തീരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, പലിശയുടെ അനന്തര ഫലമാണിത്. മനുഷ്യരുടെ ചോര ഊറ്റി ഊറ്റി കുടിച്ച് തലമുറകളോളം അവരെ കടക്കാരായി കടക്കണിയിൽ അകപ്പെടുത്തിക്കൊണ്ട് ചൂഷണം ചെയ്യുന്ന പലിശ വ്യവസ്ഥയാണ് ഇപ്പം ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ ആ പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച ആ നൂറ്റാണ്ടില് പലിശ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ മ്ലേച്ഛവും അങ്ങേയറ്റം കുറ്റകരവുമായ വൃത്തികേടായി പാപമായി പ്രഖ്യാപിക്കപ്പെട്ട നിഷ്കാസനം ചെയ്യപ്പെട്ട ഒന്നാണ് പലിശ. നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറിയിട്ട് ഈ ചൂഷണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ ഒരു പലിശ വ്യവസ്ഥയിലേക്കാണ് നമ്മൾ വരേണ്ടത്? അന്ന് പ്രവാചകൻ തിരുമേനിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രവാചകന്റെ അവസാനത്തെ പ്രഭാഷണത്തില് ജനങ്ങളെ സാക്ഷി നിർത്തി അവരുടെ സമ്മതത്തോടുകൂടി നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞത്, എല്ലാ പ്രതികാരവും കുലത്തിന്റെ പേരിലുള്ള, വർഗത്തിന്റെ പേരിലുള്ള, വംശത്തിന്റെ പേരിലുള്ള ആളുകൾ അന്യോന്യം പുലർത്തിക്കൊണ്ടിരുന്ന കുതികാൽ വെട്ടുകളും പ്രതികാര കൊലപാതകങ്ങളും പ്രതികാര ദാഹങ്ങളും ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യർക്ക് രാത്രിയായി കഴിഞ്ഞാൽ ഒറ്റക്ക് നടക്കാൻ പേടിയുള്ള രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്, എതിർ പാർട്ടിക്കാരനായി എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രം, എതിർ മതവിശ്വാസിയായി അല്ലെങ്കിൽ അപ്പുറത്തുള്ള മതവിശ്വാസിയായി എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രം, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മാംസം കഴിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രം കൊല്ലപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയിലേക്കാണോ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറേണ്ടത്? നിങ്ങൾ പറയണം. അവസാനത്തെ പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്, സ്ത്രീകളെ കുറിച്ച് അവരോട് മാന്യമായി പെരുമാറണം, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ബാധ്യതകൾ പുലർത്തണം, അവരെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ പത്രങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കാണാൻ പറ്റുക? സ്വന്തം കൺമുന്നിൽ വെച്ചിട്ട് സ്വന്തം കൈക്കുഞ്ഞിനെ പിടിച്ചു വാങ്ങിയതിന് ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു വനിതയുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ ബലാത്സംഗം ചെയ്ത ആളുകളെ വെറുതെ വിടപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു അന്തരീക്ഷത്തിലേക്കാണോ നമ്മൾ വണ്ടി കയറേണ്ടത്? ഏത് നൂറ്റാണ്ടിലേക്കാണ് വണ്ടി കയറേണ്ടത് നിങ്ങൾ പറയണം. ഇത് നൂറ്റാണ്ടിന്റെ കാര്യമല്ല, നൂറ്റാണ്ടിൽ നമുക്ക് വണ്ടി കയറാനൊന്നും കഴിയില്ലല്ലോ. നമ്മൾ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? പച്ചയായിട്ട് നിങ്ങളുടെ ആദർശം ഉപേക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിലേക്ക് വരൂ എന്നാണ്. നിങ്ങൾ എന്ത് ആദർശമാണ് മുന്നോട്ട് വെക്കുന്നത്? കുടുംബ വ്യവസ്ഥക്ക് വലിയ ഊന്നൽ നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിത ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. അവർ പ്രസവിക്കണം, കുഞ്ഞുങ്ങളെ മുലയൂട്ടണം, അവരുടെ ശാരീരികമായ സവിശേഷതകൾ വെച്ച് പീരിയോഡിക്കലായിട്ട് അവർ ചില പ്രത്യേകതകളെ കടന്നു വേണം ജീവിക്കാൻ. അത്തരം സ്ത്രീകളെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച് നിങ്ങളുടെ അന്നത്തിന് വേണ്ടിയുള്ള ബാധ്യതയും ചുമതലയും അവരെ ഏൽപ്പിക്കരുത്. അവരെ സംരക്ഷിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കാണ് പുരുഷന്മാരെ എന്ന് പഠിപ്പിച്ച ഒരു ദർശനത്തിൽ നിന്ന് സ്ത്രീകളെ ആട്ടിയിറക്കി ഫാക്ടറികളിലേക്ക് നിർബന്ധിതമായി അടിച്ചോടിച്ച് ഒടുവിൽ റൂബിളുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം നില വിൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലേക്കാണോ സത്യത്തിൽ നമ്മൾ 6-ാം നൂറ്റാണ്ട് വിട്ട് വരേണ്ടത്? നിങ്ങൾ പറയണം കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഒരു കുടുംബ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ പുരുഷന്മാരല്ല, സത്യത്തിൽ സ്ത്രീകളാണ്, കുഞ്ഞുങ്ങളാണ്, വൃദ്ധരാണ്, രോഗികളാണ്. അവരൊക്കെയാണ് അതിന് ആശ്വാസം കൊള്ളുന്നത്. ഒരു കുടുംബ വ്യവസ്ഥ ഇല്ലാതായി തീരുമ്പോൾ അവരൊക്കെയാണ് അനാഥമായി തീരുന്നത്. ഇപ്പൊ തന്നെ അമേരിക്കയിൽ നോക്കി 10 മില്യൺ കുട്ടികൾ എന്ന് പറയുന്നത് സിംഗിൾ പാരന്റ് ആണ് അവർക്കുള്ളത്. ബാപ്പ അച്ഛനാരെന്ന് അറിയില്ല. സത്യത്തിൽ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അച്ഛനുണ്ട് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു, പക്ഷെ ആരാണെന്ന് അറിയില്ല. അത്തരം കുടുംബങ്ങളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 70% മേലെയും സ്ത്രീകളാണ് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടി വരുന്നത്. അഥവാ കുടുംബ വ്യവസ്ഥ തകരുന്നതോടുകൂടി ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളുമാണ്. അത്തരം ഒരു വ്യവസ്ഥയിലേക്ക്, കുടുംബ വ്യവസ്ഥ തകർക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണോ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറി വരേണ്ടത്? നിങ്ങൾ പറയേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇനി കാലത്തിനനുസരിച്ച് 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു മൊബൈൽ, ആ മൊബൈൽ ക്രിക്കറ്റ് ബാറ്റ് പോലുള്ള ഒരു സാധനമായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് നമുക്ക് ടച്ച് സ്ക്രീൻ മൊബൈൽസ് ആണ് കയ്യിലുള്ളത്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, 10 വർഷം മുമ്പ് കളവ് പറയുക എന്ന് പറയുന്നത് ഒരു തെറ്റായിരുന്നു, തിന്മയായിരുന്നു. ഈ 10 വർഷം കഴിഞ്ഞപ്പോ കളവ് പറയുക എന്നുള്ളത് നല്ലൊരു മൂല്യമായി മാറിയോ? ഇനി വേറൊരു 10 വർഷം കൂടി കാത്തിരുന്നാൽ അത് നല്ലൊരു മൂല്യമായി മാറുമോ? 10 വർഷം മുമ്പ് അഴിമതി, കൈക്കൂലി വാങ്ങുക എന്നുള്ളത് മോശമായിരുന്നു. ഇനി ഒരു 30 വർഷം കഴിയുമ്പോൾ നമ്മുടെ പുരോഗമനത്തിന്റെ ഭാഗമായി കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത് നല്ലൊരു സംഗതിയായി മാറും. സുഹൃത്തുക്കളെ, എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നതാ, നിങ്ങൾ എന്താ പറയാ, സ്വർഗരതി എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ, ഇത് പാടില്ല എന്ന് പറയുമ്പോൾ, സമൂഹത്തെ നശിപ്പിക്കുന്ന മ്ലേച്ഛതയാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്നാണ്. ഏത് കാലത്തായാലും മൂല്യങ്ങൾ മൂല്യങ്ങളാണ്. സത്യസന്ധത സത്യസന്ധതയാണ്, മാന്യത മാന്യതയാണ്, ലജ്ജ ലജ്ജയാണ്. കാലങ്ങൾക്ക് മുമ്പ് ലജ്ജ എന്ന് പറയുന്ന ഒരു വികാരം വലിയ ഒരു നന്മയായിരുന്നെങ്കിൽ ഇന്നും അത് നന്മ തന്നെയാണ്. ആണ് പെണ്ണിന്റെ മടിയിൽ കയറിയിരിക്കുക, പെണ്ണ് ആണിന്റെ മടിയിൽ കയറിയിരിക്കുക, പരസ്യമായി ലൈംഗിക കാമ കേളികൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുക, കിസിംഗ് ഫെസ്റ്റിവൽ നടത്തുക, ഇതൊക്കെ 10 കൊല്ലം മുമ്പ് മ്ലേച്ഛതയായിരുന്നെങ്കിൽ, വൃത്തികേടായിരുന്നെങ്കിൽ, അതിനി 100 കൊല്ലം കഴിഞ്ഞാലും വൃത്തികേട് തന്നെയാണ്. മൂല്യങ്ങൾ മാറുന്നില്ല, സാങ്കേതിക വിദ്യകൾ മാറും, മനുഷ്യന്റെ സൗകര്യങ്ങൾ വ്യത്യാസപ്പെടും, പക്ഷെ മനുഷ്യർ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നതമായ നന്മകളും മൂല്യങ്ങളും മാറാൻ പാടില്ല. കാരണം എന്താണ്? ഈ മൂല്യങ്ങൾ ദൈവികമായ മൂല്യങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ലാത്തത്. ആ മൂല്യങ്ങളിലാണ് സമൂഹത്തിന്റെ സുരക്ഷയും നിലനിൽപ്പും ഭാവിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പുരോഗമനങ്ങൾ, സത്യത്തിൽ 100 ആണ്ടുകൾക്ക് മുമ്പ് പലതും മതം നിഷ്കാസനം ചെയ്തിട്ടുള്ള അങ്ങേയറ്റം മ്ലേച്ഛവും മലിനവുമായ വൃത്തികേടുകളാണ്. വീണ്ടും നിങ്ങൾക്കത് കാലഘട്ടം മാറുമ്പോൾ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത് റിയലി സോറി എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. അത് നമ്മൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. ഹോമോസെക്ഷുവാലിറ്റി സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുള്ള, ദൈവിക ശിക്ഷ ഇറങ്ങിയിട്ടുള്ള അത്തരമൊരു കുറ്റകൃത്യമാണെങ്കിൽ ഇന്നും എന്നും അത് കുറ്റകൃത്യം തന്നെയായിരിക്കും. അത് ഇവിടുത്തെ ഭരണഘടന അംഗീകരിക്കാത്തടത്തോളം ഈ നാട്ടിൽ ഒരുപക്ഷെ കുറ്റകൃത്യമായിരിക്കില്ല. അത് മറ്റൊരു കാര്യമാണ്, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഈ രാജ്യത്തെ ജനതയുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ ഒരു ആദർശം എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് പറയപ്പെടേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ആണും പെണ്ണും എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. നമ്മൾ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യം അതാണ്. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ നമുക്കൊരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ് ക്രൈറ്റീരിയ? ആ ക്രൈറ്റീരിയ മനുഷ്യന്റെ എക്സ്റ്റേണലും ഇന്റേണലുമായ ജെനിറ്റാലിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാം. ഒരാൾ ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടർക്ക് തിരിച്ചറിയാം. ക്രോമസോം പരീക്ഷണത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം. ഇത്തരം ഒരുപാട് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സിലൂടെ കുറെയൊക്കെ തിരിച്ചറിയാം. ഇങ്ങനെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ലോകത്തുണ്ട്, അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ. നിങ്ങൾ പറയുന്നു ജെൻഡർ ഒരുപാടുണ്ട്, മനുഷ്യർക്ക് എന്താണ്, വാട്ട് ഐ ഫീൽ, അതാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചറിയാനുള്ള മാനദണ്ഡം നിങ്ങൾ പറയുന്നത് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്നാണ്. അത് ഉത്തരമല്ല. അത് എന്ത് മാനദണ്ഡമാണ് ഇത്തരം ജെൻഡറുകളെ തിരിച്ചറിയാൻ പോകുന്നത് എന്നതാണ്. വാട്ട് ഐ ഫീൽ, അതാണ് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആവാം ഒരു മനുഷ്യന്? മൃഗമാകാം, മനുഷ്യനാകാം, മനുഷ്യനല്ലാത്ത അനിമലോ എന്തെങ്കിലുമൊക്കെ ആകാം. എങ്ങനെയാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത് നീ അതല്ല, മൃതദേഹമാണെന്ന് ഒരാൾ പറയുമ്പോൾ നമ്മൾ അയാളോട് അതല്ല എന്നെങ്ങനെയാണ് തെളിയിക്കുക? ഒരു ക്രൈറ്റീരിയ നമ്മുടെ മുമ്പിലില്ല. ഇതിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. സിമ്പിൾ ലോജിക് അനുസരിച്ച് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നലിനെ അംഗീകരിച്ചു കൊടുക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല എന്ന് മാത്രമല്ല, ഞാനിപ്പോ പറയാണ്, ഒരു 10-14 വയസ്സുള്ള ഒരു കുട്ടി പറയാണ് എനിക്ക് 18 വയസ്സായി വോട്ടവകാശം വേണം എന്ന് പറഞ്ഞാൽ വാട്ട് ഹി ഫീൽസ് അതാണ് അയാൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വോട്ടവകാശം കൊടുക്കുവോ? കൊടുക്കാൻ സാധ്യമാണോ? സാധ്യമല്ല, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. പിന്നെ എന്താണ് സെക്സിന്റെ കാര്യത്തിൽ, ജെൻഡറിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ ഇത്രയും ഇല്ലോജിക്കലായ ഒരു കാര്യത്തെ അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആറാം നിങ്ങൾക്ക് ആറാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടിയില്ലേ? അപ്പൊ ഇത്രയും ഫൂളിഷായ ഒരു കാര്യമാണ് സത്യത്തിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ആ ചോദ്യത്തിന്റെ മറ്റൊരു മാനം ആദർശപരമായി ഇവർ പുലമ്പിക്കൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തങ്ങൾക്കും അതേപോലെ ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗമനം എന്ന പേരിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായ അധപ്പതനത്തിനും എതിര് നിൽക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് അവരൊരർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. അവരാദർശത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്നാണ് നമുക്ക് അതേ കുറിച്ച് പറയാനുള്ളത്.
വളരെ വ്യക്തമാണ് വിഷയങ്ങൾ. അഷ്റഫ് എന്തെങ്കിലും സംസാരിക്കാൻ സംസാരിച്ചോ? മൈക്ക് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്ത്
സംസാരിച്ചു. കേൾക്കാവോ?
ആ കേൾക്കാം.
ഓക്കെ. എന്തായാലും ഈ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല എന്ന് ഉള്ള ക്യാപ്ഷൻ തന്നെ വളരെ കറക്റ്റാണ്. പക്ഷേ ആറാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത സമയത്ത് തന്നെ ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജനറൽ ന്യൂട്രാലിറ്റി ഒരിക്കലും അത് ന്യൂട്രൽ ആവൂല എന്നുള്ളത് ഇസ്ലാം ആറാം നൂറ്റാണ്ടിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞേക്കണ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കണതും പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കണതും ഇസ്ലാമിൽ നിഷിദ്ധമാക്കിയതിന്റെ കാരണം തന്നെ ജനറൽ ന്യൂട്രാലിറ്റി ഒരിക്കലും സത്യമാവില്ല എന്നുള്ളതിൻ്റെ ഉറപ്പിലാണ് അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. ഒരിക്കലും ഒരു പുരുഷ രീതിയിലുള്ള വസ്ത്രം ധരിച്ച സ്ത്രീയിനോട് ഒരിക്കലും ഒരു പുരുഷന് കൂടുതൽ അട്രാക്ഷനോ കാര്യങ്ങളോ തോന്നുന്നില്ല എന്നുള്ളത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ആക്ടിവിസ്റ്റുകൾ വന്നിട്ട് പറയണത് എൻ്റെ മക്കളാ അവരെങ്ങനെ വളരാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ അവരെ അങ്ങനെ വളർത്തുന്നതാണ് അവർ പറയണത്. പക്ഷെ ഇവരുടെ മാതാപിതാക്കൾ ആരും തന്നെ ജനറൽ ന്യൂട്രാലിറ്റിയിൽ വിശ്വസിക്കാതെ ഇരുന്ന ആളുകളാണ് ഇവിടെ ഈ ചാനലുകളിലും ചർച്ചകളിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആളുകൾ തന്നെ. അപ്പൊ ഇതേപോലെ ഈ ജനറൽ ന്യൂട്രാലിറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ വിളിച്ചു ഓതി നടന്ന രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇറ്റലി ബിക്കിനി നിരോധിച്ച്, ജപ്പാൻ സ്വവർഗ വിവാഹം നിരോധിച്ച്, ഭരണഘടനകളും നിയമങ്ങളും മതത്തിന് അതീതരല്ല, മതങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം അത് ഇസ്ലാം മതമാണോ ഏത് മതമാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ പറഞ്ഞു വെച്ചേക്കണം. ഭരണഘടനകളിൽ പല മാറ്റങ്ങളും വരും, നിയമങ്ങളിൽ പല മാറ്റങ്ങളും വരും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ സ്വവർഗ വിവാഹം നേരത്തെ അനുമതി ഉള്ള കാര്യമല്ലായിരുന്നു, ഇപ്പം അത് അനുമതിയായി. ഭാര്യക്ക് അല്ലെ ഭർത്താവിന് തൻ്റെ ഇണയുടെ സ്വാതന്ത്ര്യവും സമ്മതവും ഇല്ലാതെ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടാം, നേരത്തെ ബന്ധപ്പെട്ട ആൾ കേസായിരുന്നു. ഇനി നാളെ നിയമങ്ങൾ മാറും, ആളുകൾ ചിന്താഗതിക്കനുസരിച്ച് നിയമങ്ങൾ മാറും, മാറ്റി എഴുതപ്പെടും. അപ്പം ഈ ആക്ടിവിസ്റ്റുകളും ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നിയമങ്ങൾ മനുഷ്യനുണ്ടാക്കിയതാണ്, മനസ്സിലായ? പ്രത്യേകിച്ച് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വന്ന നിയമങ്ങളും അത് ആ രാജ്യത്തെ കോടതി വിധിക്കുന്ന നിയമം എന്ന് പറയുന്നത് അത് മനുഷ്യരാൾ നിർമ്മിക്കപ്പെട്ടതാണ്. മതങ്ങളുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് അതിപ്പോൾ ഇസ്ലാം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും നമ്മുടെ എല്ലാം പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെയൊക്കെ കൾച്ചറെല്ലാം സെയിം ആയിരുന്നു. അതായത് സ്ത്രീ പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ മാറിയിക്കുക, അല്ലെങ്കിൽ പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീ തല മറക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാ മതത്തിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം കാണാവുന്ന കാര്യങ്ങളാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് തല മറച്ചിട്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് തന്നെ. അപ്പോൾ ഇവർ ഈ ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് കടത്തി കൂട്ടാൻ ശ്രമിക്കുന്നത് എങ്ങോടാ? ഇസ്ലാമിൻ്റെ പുറത്തേക്കാണ്. ഈ യാതൊരു വിവരമില്ലാത്ത സയൻസിലും ശാസ്ത്രത്തിലും മതത്തിലും ഒരു വിവരമില്ലാത്ത ലോകത്ത് ഒരാൾക്കും ഒരു സംഭാവനയും നൽകാത്ത യുക്തിവാദികളും ഇവരെ സപ്പോർട്ട് ചെയ്യണ കുറേ ആളുകളുമാണ് ഇതേപോലത്തെ കാര്യങ്ങളായിട്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ശരാശരി ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറഞ്ഞിറങ്ങുന്ന കുറേ ആളുകൾ. അത് മുസ്ലിം പേരുള്ളവർ പലരും ഉണ്ട്, പക്ഷെ ഇവരാരും എക്സ് മുസ്ലിം എന്നുള്ള പേര് വിട്ടിട്ട് സംസാരിക്കാനും റെഡിയല്ല. അവർ ഇസ്ലാം മതം വിട്ട് ഇസ്ലാം മതത്തിൽ അവർക്ക് താല്പര്യമില്ല, അതിന് വേറെ പേര് സ്വീകരിച്ച് വേറെ പേരിൽ സംസാരിക്കേണ്ടത്. ഈ എക്സ് മുസ്ലിം ജബ്ബാറ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇവിടെ വന്ന് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്ന കൂടി ഇവർക്കുള്ള മെച്ചം എന്തെന്നാ, ഇവരുടെ മെച്ചം എന്ന് പറയുന്നത് ഇവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു സമൂഹത്തിന് എത്തിക്കുകയും സമൂഹത്തിന്റെ മൂല്യങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന്റെ മൂല്യങ്ങളും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇവർക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ജനറൽ ന്യൂട്രൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഒരിക്കലും ജനറൽ ന്യൂട്രൽ ആവാനും പോണില്ല. അത് ആ ജനറലി തീരുമാനിക്കുന്ന ആൾ പടച്ചവനാണ്, ആ സൃഷ്ടിച്ച സൃഷ്ടാവ് തീരുമാനിച്ച് ഉറപ്പിച്ചു കിട്ടുന്ന കാര്യമാണ് ജനറലി ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇവരായിട്ട് മാറ്റാൻ നോക്കിയാൽ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റൂല. ഒരു സ്ത്രീയുടെ തലച്ചോറും ഹൃദയവും കൊടുത്ത് ഒരു പുരുഷന് വെച്ചാൽ പോലും ആ പുരുഷന് ഒരിക്കലും സ്ത്രീ ആകൂല എന്നുള്ളതാണ് 100% ഇസ്ലാമിന് പറയാനുള്ള കാര്യം. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഇനി ഒരാളുടെ തലച്ചോറും ഹാർട്ടും എടുത്ത് മാറ്റി ഒരാൾക്ക് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്റെ അടുത്ത് സ്ത്രീക്ക് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീയുടെ അടുത്ത് പുരുഷനെ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആവണ്ടേ? ഒരിക്കലും അങ്ങനെ ആവില്ല. നിങ്ങൾ എത്ര ജനറൽ ന്യൂട്രൽ ആക്കാന്ന് നോക്കിയാലും ന്യൂട്രൽ ആവൂല എന്നുള്ളത് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതേപോലുള്ള കുറെ ആക്ടിവിസവും യുക്തിവാദവും പറഞ്ഞ് ഇസ്ലാമിന്റെ പുറത്തേക്ക് കുതിര കയറാനും മുസ്ലിങ്ങളെ ഇസ്ലാമിനെ നിങ്ങൾ ജനറൽ ന്യൂട്രാലിറ്റി പഠിപ്പിക്കാനും ഇതാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞ് വരാനായിട്ട് നിങ്ങൾ ആരും ശ്രമിക്കുകയും വേണ്ട. അത് നടക്കാൻ പോണ കേസും അല്ല. അത് കേരളത്തിൽ പ്രത്യേകിച്ച് ഹിന്ദുമതിയിൽപ്പെട്ട ആളുകളും ക്രിസ്തുമതിയിൽപ്പെട്ട ആളും ആരും അംഗീകരിക്കാൻ പോണില്ല. ഇപ്പൊ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിയമമുണ്ട്, ഭാര്യക്ക് ഭർത്താവിന്റെ സമ്മതമില്ല, ഭർത്താവിന് ഭാര്യയുടെ സമ്മതം ഇല്ലാതെ മറ്റുള്ള ബന്ധങ്ങളിൽ പോവാന്നുള്ളത്. എത്ര ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഭാര്യയും ഭർത്താവും സമ്മതിക്കും അങ്ങനെ ഒരു ബന്ധത്തിന്? അതുപോലെ മക്കള് ജനറൽ ന്യൂട്രലായിട്ട് നടക്കണം എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്ര പേരെ നിങ്ങൾ സമ്മതിക്കും ഇതുപോലെ നടക്കാനായിട്ട്? അപ്പൊ എനിക്ക് പൊതുസമൂഹത്തിനോട് ചോദിക്കാനുള്ളതും, കേരളത്തിലെ മലയാളികളോട്, അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ യുക്തിവാദം അല്ലെങ്കിൽ യുക്തിവാദി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് സംസാരിച്ച് ആക്ടിവിസവും പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിടരുത്. ആ മക്കളെ കൊണ്ട് പ്രത്യേകിച്ച് നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടാവില്ല, നഷ്ടമല്ലാതെ. അപ്പൊ നിങ്ങൾ മുടക്കണ കാശും ആരോഗ്യവും സമ്പത്തും കാലഘട്ടങ്ങളും എല്ലാം വെറുതെ ആയിപ്പോവും എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് എല്ലാവരും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് ഈ മെസ്സേജ് കേരളത്തിലെ എല്ലാ മക്തിപ്പെട്ട ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇനി ജനറൽ ന്യൂട്രാലിറ്റി പറഞ്ഞ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത ആളുകൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ, ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മുസ്ലിം കൺവേർട്ട് സ്റ്റോറി, പിന്നെ വൈ ഐ കൺവേർട്ടഡ് ടു ഇസ്ലാം, പിന്നെ എപ്പിക് മസ്ജിദ്. ഈ മൂന്ന് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ദിവസം ഒരു 10-25 ആളുകൾ ഏറ്റവും കൂടുതൽ ജനറൽ ന്യൂട്രാലിറ്റിയും സ്വാതന്ത്ര്യവും കള്ളും കഞ്ചാവും ഇതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രാജ്യങ്ങളിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് മുസ്ലിമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ കൊണ്ടുവന്ന ഈ ജനറൽ ന്യൂട്രാലിറ്റിയും ഫ്രീഡം ഓഫ് സ്പീച്ച് ഇസ്ലാമിനെതിരെ സംസാരിച്ചാൽ മാത്രമേ ഫ്രീഡം ഓഫ് സ്പീച്ച്, മറ്റുള്ളവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ തീവ്രവാദം. അപ്പം ഇതേപോലത്തെ കാര്യങ്ങളൊന്നായിട്ട് നിങ്ങൾ ഈ മണ്ണിലേക്ക് വരണ്ട. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ജനറൽ ന്യൂട്രാലിറ്റി തീരുമാനിക്കാനോ എന്നായിട്ട് നിങ്ങൾ ഈ പൊതുസമൂഹത്തിലേക്ക് വരണ്ട എന്നുള്ള മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ ഓർപ്പിക്കാനുള്ളൂ. അത്രേ ഉള്ളൂ എന്റെ കാര്യം. വളരെ കൃത്യവും പെട്ടെന്ന്
ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എതിരെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇനി പിന്നെ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോ ആയ ആളുകൾക്ക് അവർക്ക് ഇത്തരം ജെൻഡർ ന്യൂട്രാലിറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള കഞ്ചാവ് തിയറികളോ അവർക്ക് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ക്ലാസ്സുകളിലോ പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ അതിന് തീർച്ചയായും എല്ലാ നിരക്കുമുള്ള പ്രതിരോധം അതിനെതിരെ വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പാർട്ടി ക്ലാസ്സുകളിൽ നിങ്ങൾ എന്തോ ഏത് കഞ്ചാവ് തിയറി വേണമെങ്കിലും പഠിപ്പിച്ചോളൂ, പക്ഷെ ആ കഞ്ചാവ് തിയറികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പാവപ്പെട്ടവന്റെ മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും പിന്നെ കുട്ടികളെ അത് പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ തീർച്ചയായും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അതിനെതിരെയുള്ള ഭൗതികമായിട്ടുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകും. ആ പ്രതിരോധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ചാനലിൽ കണ്ടതുപോലെ പിന്നെ താലിബാൻ എന്നോ 6-ാം നൂറ്റാണ്ടെന്നോ പറഞ്ഞതുകൊണ്ട് അതിന് മറുപടിയാവുകയില്ല എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും അവസാനം ഞാൻ ഈ ചർച്ചയിലേക്ക് ഇനി വേറെ ഏതെങ്കിലും ലിബറലുകളോ അല്ലെങ്കിൽ പിന്നെ പുരോഗമനവാദികളോ കയറാനുണ്ടെങ്കിൽ അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കയറാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആരും സംസാരിക്കാത്തത്, അതുകൊണ്ട് അവരെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതിനപ്പുറത്ത് ഇതിൽ ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ്. ഒന്നാമത് ഇവിടെ ഈ 6-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചരിത്രപരമായിട്ടുള്ള ഒരു ബ്ലണ്ടർ കൂടിയാണ് പറയുന്നത്. കാരണം ഈ 6-ാം നൂറ്റാണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയും ഇസ്ലാമും ഒക്കെയാണ് പിന്നെ ഇസ്ലാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്നാണ് CPM അടക്കം DYFI അടക്കം ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന് പറയുമ്പോൾ DYFI ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്നാണല്ലോ, ഇസ്ലാമിന്റെ ആദർശം പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തവർ എന്നാണല്ലോ. അവിടെ പോലും നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. കാരണം ആറാം നൂറ്റാണ്ടിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള റസൂലിന്റെ മുഅ്ജിസത്തും അതുപോലെ തന്നെ റിസാലത്തും എന്ന് പറയുന്നത് പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരിക്കലും ആറാം നൂറ്റാണ്ടിലല്ല, മറിച്ച് അത് ഏഴാം നൂറ്റാണ്ടിലാണ്. ഇസ്ലാമിന്റെ പിന്നെ അറേബ്യയിലുള്ള റസൂലിലൂടെയുള്ള പ്രബോധനം തുടങ്ങുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ്. ഇനി ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറാം നൂറ്റാണ്ട് തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു അന്ധകാരം നിറഞ്ഞ ഒരു സൊസൈറ്റി തന്നെയാണ്. ലോകത്തെമ്പാടും നമ്മൾ പിന്നെ വിവിധ സിവിലൈസേഷൻസ് നോക്കുകയാണെങ്കിൽ, വിവിധ സംസ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മൊത്തത്തിൽ ഒരു ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം. ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ എല്ലാ നിലക്കും ഒരു അന്ധകാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ള ആറാം നൂറ്റാണ്ടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു വണ്ടി പുറപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറ്റുകയും ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് വണ്ടി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അവിടെ ആ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? ഒന്നാമതമായിട്ട് സ്ത്രീകളുടെ വിഷയമാണ് ഏറ്റവും പ്രധാനവും. സ്ത്രീകൾക്ക് ആറാം നൂറ്റാണ്ടിലുള്ള അവസ്ഥ എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാത്ത, അതുപോലെ തന്നെ അനന്തരാവകാശങ്ങൾ ഇല്ലാത്ത, അതുപോലെ തന്നെ ജനിച്ചാൽ അപ്പോൾ തന്നെ കുഴിച്ചു മൂടുന്ന തരത്തിലുള്ള ഗോത്രങ്ങൾ വരെ ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ പിന്നെ കേവലം ഒരു ലൈംഗിക വസ്തുവായി മാത്രം കണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ, ഡാർക്ക് ഏജിൽ ഉണ്ടായിരുന്നത്, ഏജ് ഓഫ് ഇഗ്നറൻസ്, ജാഹിലിയ കാലഘട്ടം എന്നാണ് ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് പിന്നെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്റ്റാറ്റസ് ഇതായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് ഖുറാനും പറയുന്നുണ്ട്, വൈദാ ബുഷറ അഹദുക്കും ബിൽഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദും വഹുവ കലീം. ആ രൂപത്തിലേക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടാൽ ആ മുഖം വിവർണമാവുകയും വല്ലാത്ത രൂപത്തിൽ പ്രയാസപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആറാം നൂറ്റാണ്ട്. പക്ഷേ ആ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി പിടിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാമായിരുന്നു, വണ്ടി കൊടുത്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമായിരുന്നു. ഒന്നാമതായിക്കൊണ്ട് സ്ത്രീകൾക്ക് റൈറ്റ് ടു ബി ബോൺ, ജനിക്കാനുള്ള അവകാശം, വൈദൽ മൗഊദ് തുസ്ഇലത്ത്, പിന്നെ ജനിക്കാനിരിക്കുന്ന കുട്ടി നിങ്ങളോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ കൊന്ന കുട്ടി ഉണ്ടല്ലോ ആ കുട്ടി നിങ്ങളോട് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടികളടക്കം കൊല്ലുന്നതിനെ വളരെ കൃത്യമായി നിശിതമായി ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടിക്കുള്ള റൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഓരോന്നിന്റെയും റെഫറൻസ് വേണ്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ ലൈവ്ലിഹുഡിനും എല്ലാത്തിനും ഉള്ള പിന്നെ അവകാശം കൊടുക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് ഇസ്ലാമാണ്. ഏഴാം നൂറ്റാണ്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളിലൂടെ ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിൽ നിന്നുള്ള വണ്ടി കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ പറയണ്ടല്ലോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന്, ആർക്കാണ് വണ്ടി കിട്ടാത്തത്? ആർക്കാണ് വണ്ടി കിട്ടാത്തത്? ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുള്ള അവസ്ഥ എന്താ? ഇവിടെ നമ്മൾ ഇസ്ലാമിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എല്ലാ നിലക്കുമുള്ള മെഷേഴ്സ് ഇസ്ലാം ഒരുക്കുമ്പോൾ, ഏതുവരെ എന്ന് ചോദിച്ചാൽ ഒരു ഒരു സ്ത്രീക്ക് പിന്നെ വേറെ ഒന്നിനും പേടിക്കാനില്ലാതെ രാത്രി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്ന ഒരു സൊസൈറ്റിയാണ് യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇസ്ലാം വണ്ടി എടുത്തുകൊണ്ട് ഏഴാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ, ഇന്ന് ഈ പറയുന്ന പിന്നെ ആധുനിക ലിബറൽ മൂല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? എന്താണ് അവസ്ഥ? കേരള ലോകത്തേറ്റവും കൂടുതൽ പിന്നെ സ്ത്രീകൾക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കൺട്രീസ് എടുത്ത് നോക്കുക, ബ്രസീൽ പോലെയുള്ള, മെക്സിക്കോ പോലെയുള്ള, അങ്ങനെ ഒരുപാട് ഇവരുടെ ഈ പറഞ്ഞ വണ്ടി കിട്ടി എന്ന് ഇവർ പറയുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സൊസൈറ്റി. അപ്പൊ യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതെ ഇപ്പോഴും നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മോഡേണിസ്റ്റുകളാണ്, പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആളുകളാണ്. എന്നാൽ നേരെ തിരിച്ചതാ, ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് സിറ്റി ഫോർ വുമൺ എന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് മദീനയും അതുപോലെ തന്നെ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE ഒക്കെയാണ്. അപ്പൊ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്നുള്ള നിങ്ങളുടെ ഒരടിസ്ഥാനം ഇല്ലാത്ത പ്രമേയസ് അതേപോലെ എടുത്താൽ പോലും വളരെ കൃത്യമായി കൊണ്ട് വണ്ടി കിട്ടാത്തത് ആർക്കാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആറാം നൂറ്റാണ്ടിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഡാർക്ക് ഏജ് ആയിരുന്നു, ഞാൻ അത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. എന്നാൽ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടിയെടുത്തുകൊണ്ട് ഇസ്ലാം ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാഭ്യാസത്തിന്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെയും തലസ്ഥാനമാക്കിക്കൊണ്ട് അറബിയുടെ നോളജിന്റെ ഭാഷയായി അറബി മാറ്റുന്ന രൂപത്തിലേക്ക് ഇസ്ലാമിക സംസ്കാരം മാറ്റിയെടുക്കുന്നത്. ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഏറ്റവും നല്ല പിന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള വണ്ടി എടുത്തിട്ടുള്ളത് ഇസ്ലാമാണ്. ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിന്നെ ഏറ്റവും സൗകര്യപ്രദമായ വണ്ടി എടുത്തിട്ടുള്ളതും ഏറ്റവും നല്ല വണ്ടി എടുത്തിട്ടുള്ളതും ഇസ്ലാമാണെന്ന് മാത്രമല്ല ആ കാര്യത്തെ ആ ഒരു പിന്നെ ഡാർക്ക് ഏജിനെ ഏറ്റവും നല്ല രൂപത്തിൽ പരിവർത്തിപ്പിക്കാൻ ഇസ്ലാമിന് സാധിച്ചു. ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് നീ വായിക്കുക, പേനയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് പേനയുടെ പിന്നെ മഹത്വം പറഞ്ഞുകൊണ്ട് വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിൾ പണ്ഡിതന്മാരല്ല കൂടുതൽ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ട്രാൻസ്ലേഷൻ മൂവ്മെന്റിനെ കുറിച്ച്. ലോകത്തിന്റെ ഗ്രീസിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും എല്ലാമുള്ള വിജ്ഞാനീയങ്ങളെ എല്ലാം അറേബ്യൻ ഉപദ്വീപിലേക്ക് കൊണ്ടുവരികയും അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ഏതുവരെ ചോദിച്ചാൽ നോളജിന്റെ ഭാഷയായി അറബിയെ മാറ്റുന്ന രൂപത്തിലേക്ക് വരെ ഇസ്ലാമിക ലോകം വൈജ്ഞാനികമായി ഉന്നമനത്തിലേക്ക് എത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുമ്പോൾ ഈ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ ഇന്ന് പറയുന്ന യൂറോപ്പ്, ഇന്ന് പറയുന്ന ആളുകളുടെ പിന്നെ സ്വപ്ന ലോകമായിട്ടുള്ള യൂറോപ്പ് എവിടെയായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ആ യൂറോപ്പ് തന്നെ റിനൈസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മാറി എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ തന്നെ ഗ്രന്ഥങ്ങൾ പരിശോധിപ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കോപ്പർനിക്കസിന്റെ അടക്കം, കോപ്പർനിക്കസിന്റെ പുസ്തകത്തിലടക്കം അദ്ദേഹത്തിന്റെ അവലംബങ്ങൾ പറയുമ്പോൾ അറേബ്യൻ ഗ്രന്ഥങ്ങളെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആർക്കാണ് യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തത്? ഇനി ഇന്നിക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. എല്ലാ ഫദുല അല അറബിയൻ അല അജമീൻ, അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ, അങ്ങനെ ആർക്കും ആരുടെ മേലും ഒരു തരത്തിലുള്ള പിന്നെ ഔന്നത്യവും ഇല്ല എന്നും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഔന്നത്യം ഉണ്ടാകുന്നത് എന്നും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങേയറ്റത്തെ ഇന്നിക്വാളിറ്റി നടമാടിയിരുന്ന ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഏറ്റവും നല്ല വണ്ടി കൊടുത്തത് ഇസ്ലാമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു കാര്യത്തെയെല്ലാം റേസിസത്തിന്റെ വിഷയത്തിലാണെങ്കിലും എല്ലാം പിന്നെ അതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം സ്ത്രീകൾ കൂടുതലായി മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സ്കാൻഡിനേവിയൻ നോർഡിക് രാജ്യങ്ങളിലാണ്. അവിടെയുള്ള സ്ത്രീകൾ കൂടുതൽ ഇവരുടെ ഈ പറഞ്ഞ ഉട്ടോപ്യൻ ആശയങ്ങളൊക്കെ പിന്നെ നടപ്പിലാക്കിയപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ കൂടുതൽ ഡിപ്രഷനിലേക്കും അതുപോലെ തന്നെ കൂടുതൽ പ്രയാസങ്ങളിലേക്കും പോകുന്നതായിട്ട് നമുക്ക് പിന്നെ പഠനങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും ആറാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ ജാഹിലിയത്തിലേക്ക് വണ്ടി കയറി പോകുന്നത് ഈ പറഞ്ഞ പുരോഗമനവാദികളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, കുറച്ച് എക്സാമ്പിൾസ് മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഈ നിലക്ക് എല്ലാ നിലക്കും പിന്നെ ആറാം നൂറ്റാണ്ടെന്ന് പറയുന്ന അന്ധകാരത്തിൽ നിന്ന് ഏറ്റവും നല്ല വണ്ടി എടുത്തതില് അത് ഇസ്ലാമായിരുന്നു എന്നുള്ളത് പ്രമാണങ്ങളിൽ, അത് സ്ത്രീകളുടെ വിഷയമാണെങ്കിലും സ്ത്രീകളുടെ സുരക്ഷത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെയുള്ള നീതി നടപ്പിലാക്കുന്ന വിഷയത്തിലാണെങ്കിലും എല്ലാം ഏറ്റവും നല്ല കൃത്യമായ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ടുള്ളത് ഇസ്ലാമാണ് എന്നുള്ളതും. എന്നാൽ ഇന്ന് ഈ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ജാഹിലിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്താണ് ആ ജാഹിലിയത്ത് എന്ന് പറയുന്നത്? അതെ, അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഗ്നത ഒരു പ്രശ്നമായിരുന്നില്ല. നഗ്നതയും അതുപോലെ തന്നെ ലൈംഗികതയും ആയിരുന്നു അവരുടെ ചിന്തകൾ മുഴുവൻ. ആ ചിന്തകൾ, ആ വൃത്തികേടുകൾ ഇന്നും അതേപടി, ആ ജാഹിലിയത്ത് അതേപടി കോളേജ് ക്യാമ്പസുകളിൽ വരച്ചിടാൻ ആരാണോ ശ്രമിക്കുന്നത് അവർക്കാണ് യഥാർത്ഥത്തിൽ ആറാം നൂറ്റാണ്ടിൽ നിന്നല്ല പിന്നെ എവിടുന്നും വണ്ടി കിട്ടാത്തത് ഇവർക്കാണ്. ഏതുവരെ ചോദിച്ചാൽ ഒരു പട്ടിയും രണ്ട് പട്ടികൾ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രം വരച്ചിട്ട് ദിസ് പ്ലാന്റ്സിനിയുടെ സെക്ഷൽ ലിബറേഷൻ എന്ന് എഴുതി വെക്കാൻ മാത്രം. ഇത്രമേൽ ജാഹിലിയത്തിലേക്ക് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന വേറെ ആരാണുള്ളത്? അപ്പൊ അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ശരിയാണ്, ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത, ജാഹിലിയത്തിൽ നിന്ന് വണ്ടി കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പുരോഗമനവാദികൾ തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജാഹിലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പോസ്റ്റുകളൊക്കെ എന്താണ്, ഇവർ ഈ പറയുന്ന പിന്നെ ആറാം നൂറ്റാണ്ട് മാത്രമല്ല അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ചെയ്തിട്ടുള്ള അത്രമേൽ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, പിന്നെ ലിവാത്ത് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പുരോഗമനം. അതിന് ഇംഗ്ലീഷ് പേരിട്ട പുരോഗമനം ആകുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വൃത്തികേടുകൾ ആഘോഷിക്കുക, അതുപോലെ തന്നെ അധാർമികൾ ആഘോഷിക്കുക. ഇവിടെ വലിയ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഫാസിസവും അതുപോലെ തന്നെ ഇവിടെ വലിയ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ വണ്ടി കിട്ടി എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ചർച്ച ചെയ്യാനുള്ളത് വിർജിനിറ്റി ബിഫോർ മാരേജും അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് സെക്സും മാസ്റ്റർബേഷനും പോണും അതുപോലെ തന്നെ കാഷ്വൽ സെക്സ് ഒരു ടാബു ആണോ എന്നുള്ളതും അതുപോലെ തന്നെ ലവ്ലെസ് സെക്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജാഹിലിയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാൻ പറയുന്ന ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ ജാഹിലിയത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് എവിടേക്കെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയം നമുക്കറിയാം, ഈ ഇതിന്റെ പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് മൂല്യം മാറുക എന്നുള്ള ഏറ്റവും പിന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പിന്നെ മതേതര രാഷ്ട്രീയ കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെ ഈ രൂപത്തിൽ റേസിസവും അതുപോലെ തന്നെ പിന്നെ ഫോബിയയും പറയുമ്പോൾ അവിടെ കൃത്യമായി അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ പബ്ലിക്കിൽ പറയണം, കൃത്യമായിട്ട് ഞങ്ങൾക്ക് അത് പറയാനുള്ളത് അതാണ്. നിങ്ങൾ പറയുന്നത് രവിചന്ദ്രന്റെ ഭാഷയാണ്, എ എ ജബ്ബാറിന്റെ ഭാഷയാണ്, ഇവിടെയുള്ള നിരീശ്വരവാദികളുടെ ഭാഷയാണ്. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പറയണം, എങ്കിൽ ഞങ്ങൾക്കും അത് എക്സ്പ്ലിസിറ്റ് ആയി അതിന് മറുപടിയും പറയാനുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ രൂപത്തിലൊക്കെ ഇത്തരത്തിലുള്ള പുരോഗമനം എന്ന പേരിൽ എന്തൊക്കെ കൊണ്ടുവരുമ്പോഴും അതിന്റെയൊക്കെ പിന്നാലെ കൂടാനുള്ള ആളുകൾ കുറച്ചാളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. സൈബുക്ക നജീബുക്ക എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ പുരോഗമനവാദികളോ അല്ലെങ്കിൽ ലിബറലുകളോ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാം. സൈബുക്ക
ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് കേൾക്കുന്നുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഈ ജെൻഡറായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ആണല്ലോ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ജെൻഡർ എന്താണ് എന്നുള്ള കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മണ്ടത്തരം, അതായത് നമുക്ക് ഇത്രത്തോളം മണ്ടന്മാരാവാൻ മനുഷ്യന് കഴിയുമോ എന്ന്, അതായത് ഈ 22-ാം നൂറ്റാണ്ടില് നമ്മള് പിന്നെ ബുദ്ധിയും വിവേകവും യുക്തിയും ഒക്കെ പിന്നെ ഉണ്ട്, ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ച് എന്നൊക്കെ കരുതുന്ന മനുഷ്യന് ഇത്ര മണ്ടത്തരം പറയുകയും അത് ഒരു വലിയൊരു കൾച്ചറാക്കി പുരോഗമനാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. കാരണം ഈ ജെൻഡർ എന്ന് പറഞ്ഞ സംഗതിയുടെ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് എന്താണ് ജെൻഡർ എന്ന് ചോദിച്ചാൽ അവർ പറയും, പിന്നെ അതായത് ഈ പിന്നെ ജെൻഡറിൻ്റെ ഒക്കെ ആളുകൾ ജെൻഡർ തിയറി ഒക്കെ ജെൻഡർ തിയറിയും ജെൻഡർ ഐഡിയോളജി ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആളുകളോട് എന്താണ് ജെൻഡർ എന്ന് ചോദിച്ചാൽ ഒരു വശത്ത് അവർ പറയും അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, മറ്റൊരു വശത്ത് പറയും ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സംഗതി അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു സംഗതി ഉണ്ട്, മനുഷ്യന് ആണാണോ പെണ്ണാണോ എന്ന് സ്വയം തോന്നുന്നതാണ് പറയും. അപ്പുറത്ത് നേരെ അപ്പുറത്ത് പറയും ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറയും. സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്നാൽ സമൂഹം ഉണ്ടാക്കിയ ഒരു സാധനമാണ്, അത് വ്യക്തിയുടെ ഉള്ളിൽ സ്വതവേ ഉള്ള എല്ലാ സമൂഹം ഉണ്ടാക്കിയ സാധനമാണ് ജെൻഡർ എന്നാണ് സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ. അതേ ആൾ തന്നെ പിന്നെ പറയാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണെന്ന്. അതെങ്ങനെയാണ് നടക്കുക? അതായത് സമൂഹം ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ എങ്ങനെ ജെൻഡർ ഐഡന്റിറ്റി പിന്നെ മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യമാവുക? അത് മണ്ടത്തരല്ലേ? അതായത് ഒരേ സമൂഹം ഉണ്ടാക്കിയതാണെങ്കിൽ അതും ഉള്ളിലുള്ള മാറ്റാൻ കഴിയുന്ന സാധനമാണ്, ജെൻഡർ ഐഡന്റിറ്റി മാറ്റാൻ കഴിയുന്ന സാധനമാണ്. ജെൻഡർ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റിയും മാറ്റാൻ കഴിയുന്ന സാധനമാണ്. ഇനി അല്ല ജെൻഡർ സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ല ജെൻഡർ എങ്കിൽ എന്താണ് ഈ ജെൻഡർ ഐഡന്റിറ്റിയും രണ്ടും സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ല, രണ്ടും സ്വതവേ ഉള്ളതാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഭയങ്കരമായ ഒരു മണ്ടത്തരം. പിന്നെ മറ്റൊന്ന് എന്താണ് ജെൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വരാം. കാരണം ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനാണോ പെണ്ണോ എന്നുള്ള മനുഷ്യന്റെ ഒരു ജീവശാസ്ത്രപരമായിട്ടൊരാണോ പെണ്ണോ ശാരീരികമായിട്ടുള്ള ആണോ പെണ്ണോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്നാൽ അവന്റെ ശരീരത്തിനെ കുറിക്കാനല്ലാതെ അവന് സമൂഹത്തിലും ഇടപെടുന്ന സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, വസ്ത്രം പെരുമാറ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിക്കാൻ, അതായത് മനുഷ്യന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ശാരീരികമായിട്ട് ആണായിട്ടുള്ള ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ശാരീരികമായിട്ട് പെണ്ണായിട്ടുള്ള ആള് പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയാണ് ജെൻഡറിനെ കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിലൊരു പ്രശ്നമില്ല, അതിലൊരു അതില് ചില കാര്യങ്ങൾ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, ഓരോ സമൂഹത്തിൽ മാറുന്ന സംഗതികളാണ്, ചില കാര്യങ്ങൾ പിന്നെ സ്വതവേ ബയോളജി ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചില കാര്യങ്ങള് പിന്നെ സമൂഹം ഉണ്ടാക്കിയതാണെങ്കിലും അവൻ മനുഷ്യന്റെ ബയോളജിയിൽ നിന്ന് അതിന്റെ ഒരു സെക്കൻഡറി ആയിട്ട് ഉണ്ടായൊരു സാധനമായിരിക്കും. അപ്പൊ ഉദാഹരണത്തിന് പുരുഷന്മാർ കരയൽ കുറവാണ് എന്നുള്ളൊരു ഒരു പുരുഷന്മാരായാലും കരയരുത് എന്നുള്ളൊരു ഒരു സാമൂഹിക സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പക്ഷെ അതേ സമയം അത് പൂർണ്ണമായിട്ട് സോഷ്യൽ കൺസ്ട്രക്ട് ആണെന്ന് വെച്ചാൽ അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ല പൂർണ്ണമായിട്ടും. അതായത് പൂർണ്ണമായിട്ടും അല്ല, അത് ബയോളജിയാണ്. ബയോളജിയിൽ മനുഷ്യ പിന്നെ ബയോളജിക്കൽ റീസൺ കൊണ്ട് പിന്നെ കണ്ണീർ ഗ്രന്ഥികളുടെ വലിപ്പ വ്യത്യാസവും അതിൻ്റെ ഘടനയിലുള്ള വ്യത്യാസവും കാരണം പുരുഷന് കുറച്ചേ കരച്ചിൽ വരുള്ളൂ. അതൊരു സ്വാഭാവികമായിട്ടുള്ള ബയോളജിയാണ്. അപ്പൊ പക്ഷെ അത് ഇവർക്ക് ഫെമിനിസ്റ്റുകൾക്കൊന്നും അറിയില്ല. അവർ പിന്നെ വ്യാജശാസ്ത്രങ്ങളൊക്കെയാണ് പറയാറുള്ളത്. ശാസ്ത്രത്തിൽ അവർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ബയോളജി ഉണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് എഫക്റ്റ് ആയിട്ട് പുരുഷൻ കരയരുത് എന്ന പുരുഷനായാൽ കരയരുത് എന്നുള്ള ഒരു സംഗതി വന്നു. അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. പുരുഷനായാൽ കരയരുത് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. പുരുഷന് സ്വാഭാവികമായിട്ടും കരച്ചിൽ കുറവേ വരുമോ എന്നുള്ളത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കരയരുത് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ. അതായത് ഇതൊക്കെ അത് ചില കാര്യങ്ങൾ ബയോളജിയിൽ തന്നെ ഉള്ള സാധനമാണ്, ചില കാര്യങ്ങൾ ഇത് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ശരീരവുമായിട്ട് അതായത് ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഗതി, അങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു ബന്ധം അവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാല് ആണോ പെണ്ണോ എന്നുള്ള ആ ഒരു സംഗതിയായിട്ടുള്ള ബന്ധം, മനുഷ്യന്റെ ബയോളജി ആയിട്ട് മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ഒരു ബന്ധം ഈ ജെൻഡറിന്ന് ആയിട്ട് എടുത്തു കളഞ്ഞാൽ പിന്നെന്താ ചെയ്യാച്ചാ പിന്നെ ജെൻഡർ എന്ന് പറഞ്ഞ മീനിങ് ഇല്ലാത്ത വാക്കാണ്. എന്താണ് ജെൻഡർ എന്ന് വെച്ചാൽ പിന്നെ എന്താണ് അവർ ഡിഫൈൻ ചെയ്യുക? ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ? അപ്പൊ ആണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എന്താ അവനവൻ സ്വയം തീരുമാനിക്കുന്നത്. അപ്പോൾ അവനവൻ സ്വയം തീരുമാനിക്കുക എന്തായിട്ടാണ് അവനവൻ സ്വയം തീരുമാനിക്കുന്നത്? അത് ആണായിട്ടോ പെണ്ണായിട്ടോ? അവിടെ ആണ് പെണ്ണ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എന്താ അത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവാണ്. ഒരു സർക്കുലർ ഡെഫിനിഷനാണ്. അതാണ് പിന്നെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു ഡോക്യുമെന്ററി ഫിലിം ഉണ്ടായിരുന്നല്ലോ, വാട്ട് ഈസ് എ വുമൺ എന്ന് വെക്കുന്നത്. എന്താണ് സ്ത്രീ എന്ന് വെച്ചാൽ അവർക്ക് അതിനെ ബയോളജി ആയിട്ട് ബന്ധപ്പെടുത്തി ഒരു ഉത്തരം പറയാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നുള്ള ഉത്തരം എന്താണ്? അവനവൻ എന്താണോ തോന്നുന്നത് അതാണ്. ഓക്കെ, അവനവൻ എന്താണോ തോന്നുന്നത്, എന്തായിട്ടാണ് ഈ തോന്നുന്നത്? സ്ത്രീയായിട്ടാണ് തോന്നുന്നത് പറഞ്ഞാൽ എന്താണ് സ്ത്രീ എന്ന് പറയണ്ടേ? ഇതിനാണ് സർക്കുലർ ഡെഫിനിഷൻ എന്ന് പറയുക. അതായത് ഒരു സാധനം എന്താണ് കാർ എന്ന് ചോദിച്ചാൽ കാർ എന്ന് വിളിക്കുന്നതിനെയാണ് കാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മള് പിന്നെ ചില സ്കൂളില് കുട്ടികളൊക്കെ ചില വിരുദ്ധന്മാരായ കുട്ടികള് തമാശയായിട്ട് ഉത്തരം എഴുതുന്ന, അതായത് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉത്തരം എഴുതിയിടല്ലോ, ആ രൂപത്തിലാണ് ഇവർ പെരുമാറുക എന്നുള്ളതാണ്. അതായത് പിന്നെ ബയോളജി ന്യൂക്ലിയസ് എന്താണ് എന്ന് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇമാതിരി ആൻസർ എഴുതുമല്ലോ ചില വിരുദ്ധന്മാരായ കുട്ടികൾ. അതുപോലെയുള്ള ആൻസറുകളാണ് ഇവർക്ക് പറയാൻ കഴിയുന്നുള്ളതാണ്. അതാണ് സർക്കുലർ ഡെഫിനിഷൻ. അപ്പോൾ ഒരു ഒരു മനുഷ്യൻ ലെവലേഷൻ ബുദ്ധി ഉപയോഗിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിയും. ഇത് മണ്ടത്തരമാണെന്ന് അറിയാതെ പുരോഗമനം എന്നുള്ള പേരിൽ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അതായത് അവർ അതിൻ്റെ ഒരു ആഴം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്രമാത്രം പിന്നെ അന്ധവിശ്വാസ ജഡിലമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഇവർ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പുരോഗമനം ഇന്ന് ഏറ്റവും അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ്. യുക്തി ലെവലേശമില്ല, സയൻസ് ലെവലേശമില്ല, സാമാന്യബോധം ലെവലേശമില്ല. ഇത് മൂന്നിനും നിരക്കാത്ത വാദങ്ങളായിട്ടാണ് വരുന്നത്. ഇനി ജെൻഡർ ന്യൂട്രാലിറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ഈ പാൻറ് ഒരു വസ്ത്രത്തിൽ ചുരുക്കി കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ വസ്ത്രം തന്നെ എടുക്കാം. പാൻറ് ഷർട്ട് എന്ന് പറഞ്ഞത് പിന്നെ അതിട്ടാൽ ജെൻഡർ ന്യൂട്രൽ ആവുമോ? അതാവില്ല. കാരണം പിന്നെ പെൺകുട്ടികൾ ഇടുന്നത് ലേഡീസ് പാൻ്റ് ആയിരിക്കും, ആണുങ്ങൾ ഇടുന്നത് ജെൻസ് പാൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ പിന്നെ ആമസോണിലോ അല്ലെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ ലേഡീസ് പാൻറ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ് നിങ്ങൾ പെൺകുട്ടികളുടെ പാൻറ് വാങ്ങുക, പിന്നെ ആൺകുട്ടികളുടെ പാൻറ് ജെൻസ് പാൻറ് അവിടെ നിന്നാണ് വാങ്ങുക. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ എങ്ങനെയാണ് മാറ്റുക? അതിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവരിക? പിന്നെ അത് ഇനിയിപ്പോൾ ആ ഡ്രസ്സ് ഇട്ടാലും ശാരീരികമായിട്ട് തന്നെ ആണിനെയും പെണ്ണിനെയും എങ്ങനെയായാലും വേർതിരിച്ച് മനസ്സിലാവും. അതിൽ നിങ്ങൾ എങ്ങനെ എന്ത് ന്യൂട്രാലിറ്റിയാണ് നിങ്ങളതിൽ കൊണ്ടുവരിക? അപ്പോൾ ന്യൂട്രാലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ എന്തിനാണ് ഇത് ഇത്തരം മണ്ടൻ വാദങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത്? ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇനി പല രാജ്യങ്ങളും സംഭവിച്ചതാണ്. പിന്നെ എന്താണ് ജെൻഡർ അവനവൻ തീരുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് എന്നുള്ള ആ ഒരു ആശയം ഇങ്ങനെ കുത്തിവെച്ച് പിന്നെ കുട്ടികള് റിയാലിറ്റി യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടുന്ന, അതായത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള അവരുടെ ശേഷി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവർ ജെൻഡർ കൺഫ്യൂഷനിലൊക്കെ എത്തും. എന്നിട്ട് അവരെ പിന്നെ പേരൻസിനെ പോലും അറിയിക്കാതെ അവരെ അവർക്ക് ഈ പിന്നെ എന്താ കാസ്ട്രേഷൻ പിൽസ് പിന്നെ അവരുടെ ലൈംഗിക ശേഷിയൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള മരുന്നുകൾ പിന്നെ പേരൻസിനെ പോലും അറിയിക്കാതെ കുത്തിവെക്കാനോ കൊടുക്കാനുള്ള അനുമതി പല രാജ്യങ്ങളും വന്നു കഴിഞ്ഞു. അതായത് പേരൻസിനെ അറിയിക്കാതെ ടീച്ചേഴ്സിന് ഇത് കൊടുക്കാമെന്നാണ്. ടീച്ചേഴ്സിനും ഡോക്ടറിനും കണ്ടിട്ട് അവർക്ക് തന്നെ ഇത്, അതായത് 18 വയസ്സിന്റെ മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ കൊടുക്കാം എന്നുള്ള റൂളിങ്സ് ഒക്കെ പല രാജ്യങ്ങളും UKയിലൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് അതും ന്യൂട്രാലിറ്റിയുടെ പുറകെ പോയാൽ നിങ്ങൾ ചിലപ്പോൾ അതും കൊണ്ടുവരും. കാരണം എന്താണ്, കാരണം പിന്നെ ന്യൂട്രൽ ആവില്ല. കാരണം ഒരു പിന്നെ 9 വയസ്സ് 13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവരുടെ ശാരീരികമായിട്ടുള്ള പല വളർച്ചയുടെ ഘട്ടത്തിൽ അത് ന്യൂട്രൽ അല്ലാത്ത ഡൈമോർഫായിട്ടുള്ള വളരെ വ്യതിരിക്തമായിട്ടുള്ള അവരുടെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെയും ന്യൂട്രലാക്കണം എന്ന് നിങ്ങൾ വാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടി വരും. അപ്പോ ഇത് എന്താ പറയാ, നമ്മള് സമൂഹത്തിന് മൊത്തം ഭ്രാന്തായതാണോ, എനിക്ക് ഭ്രാന്തായതാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു സമൂഹത്തെ മൊത്തം ഭ്രാന്തിലേക്ക് കൊണ്ടുപോകുന്ന പിന്നെ അത്രയും വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ആശയം, അതായത് ഇത് പിന്നെ ഇത് കേരളത്തിൽ കൊണ്ടുവരുമ്പോ പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിലെ കൊണ്ടുവരും. പക്ഷെ ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് ഒറ്റ ആ ഒരു സംഗതിയിൽ മാത്രം ഒതുങ്ങി കാണേണ്ട കാര്യമൊന്നുമല്ല. കാരണം ഇതെല്ലാം കൂടി ഇതൊരു ഒരു പാക്കേജാണ്. ആ പാക്കേജിന്റെ ഓരോ സംഗതികൾ ഇവിടെ ഇങ്ങനെ ഇറക്കുമതി ചെയ്യാണ്. അത് ഹോൾസെയിലായിട്ട് തന്നെ ഓൾറെഡി ഇറക്കുമതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പിന്നെ നമ്മുടെ സർക്കാരിന്റെ ഒക്കെ തന്നെ എന്താ വനിതാ ശിശു ക്ഷേമ വകുപ്പിന്റെ ഒക്കെ ഒരു പേജിലൊക്കെ വളരെ വ്യാജ ശാസ്ത്രങ്ങളും മണ്ടൻവാദങ്ങളൊക്കെ നിറഞ്ഞ ഈ ജെൻഡർ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ സാധനങ്ങൾ മണ്ടത്തരങ്ങൾ ഹോൾസെയിലായി തന്നെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പിന്നെ പ്രചാരണം അവർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, നടപ്പാക്കുന്നത് പതിയെ പതിയെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിതിനെ പിന്നെ ഇതിനൊക്കെ ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ അങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ ഒരു പാക്കേജാണ്. ഹോൾസെയിലായിട്ട് തന്നെ ഇറക്കുമതി തുടങ്ങിയ ഒരു പാക്കേജാണ്. അതിൽ ചിലത് ഇങ്ങനെ അവർ പാക്കറ്റ് പൊട്ടിച്ച് പുറത്തെടുത്തു എന്നേ ഉള്ളൂ. നമ്മളതിനെ തിരിച്ചറിഞ്ഞ് എതിർക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ജെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ പിന്നെ ഡോക്യുമെന്ററിയിലൊക്കെ, മാറ്റ് വാൽഷിന്റെ ഡോക്യുമെന്ററിയിലൊക്കെ പറയുന്ന പോലെ എന്താണ് വുമൺ, എന്താണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പുരുഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ചോദിക്കേണ്ട. കാരണം ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇവര് നട്ടപ്പാതിരക്ക് ആകാശത്തേക്ക് നോക്കി നട്ടുച്ചയാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു കൊടുക്കണം എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നട്ടപ്പാതിരയാണ് ഇത്, ആളുകൾക്ക് പേടിയാണ്. ഞാൻ നട്ടപ്പാതിരാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ 6ാം നൂറ്റാണ്ടുകാരനായി മുദ്രകുത്തുമോ എന്ന് പേടിച്ചിട്ട് ആ ശരിയാണ് സാർ ഇത് നട്ടുച്ച തന്നെയാണ് എന്ന് പറയുന്ന ലെവലിലേക്കാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ സ്വന്തം ബുദ്ധിയെ അത്ര വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് ഒന്നുമല്ല അവർ പുരോഗമനം എന്ന പൊതിയിട്ട് കൊണ്ടുവരുന്നത് മണ്ടത്തരങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മൾ സ്വയം നമ്മുടെ ബുദ്ധിയെ വിശ്വസിക്കുകയും ഇത്തരം മണ്ടത്തരങ്ങളെ മണ്ടത്തരങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും പുരോഗമനം എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം അത് സ്വീകരിക്കേണ്ട കാര്യം ഇല്ല എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നന്ദി.
വളരെ വ്യക്തമായി തന്നെ ആ ഒരു പിന്നെ ജെൻഡർ എന്നുള്ള പേരിലൊക്കെ അതിന്റെ വിശദമായ ചർച്ചകൾ നമ്മൾ മുമ്പേ തന്നെ നടത്തിയിരുന്നു. ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മുൻപുള്ള ചർച്ചകൾ കേൾക്കണമെന്ന് പ്രത്യേകം പറയുകയാണ്. ജെൻഡർ എന്നുള്ള പേരിൽ ജെൻഡർ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്ത്രീയായി ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഈ സ്ത്രീ, എന്തായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി ഇല്ലാത്ത, പിന്നെ ശരിക്കും നമ്മുടെ ഈ കഞ്ചാവ് തിയറി നമ്മൾ വെറുതെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, മറിച്ച് കഞ്ചാവ് അടിച്ചാൽ പോലും ഇത്രയും മണ്ടത്തരങ്ങൾ ആലോചിക്കാൻ പറ്റുമോ നമ്മളിങ്ങനെ സ്വയം വിചാരിച്ചു പോകും. അത്രമേൽ പിന്നെ അബ്സേർഡ് ആയിട്ടുള്ള, അത്രമേൽ പിന്നെ യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള, അത്രമേൽ ശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള, അത്രമേൽ പിന്നെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഐഡിയോളജികളാണ് ഇതിന്റെ പിന്നിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുബോധം അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള ഒരു ഇടത് പൊതുബോധം അതിനനുകൂലമാണ് എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ മീഡിയകളിലും അതുപോലെ തന്നെ ചർച്ചകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇത്തരം ആശയക്കാരാണ് നമുക്ക് നമ്മൾ കാണുന്നത്, അവരൊക്കെ ഇത് പുരോഗമനാണെന്ന് പറയുന്നുണ്ട്, അവരൊക്കെ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രം നമ്മൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കുള്ള ബോധ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെയോ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ളവർക്കും കൂടി ഇത് നഗ്ന തന്നെയാണെന്ന് മനസ്സിലാവുക. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഒഴുക്ക്, ആ ഒഴുക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒഴുക്ക് പിന്നെ എതിർദിശയിലേക്കാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒഴുക്ക് തെറ്റായ ദിശയിലേക്കാണെങ്കിൽ അതിനെതിരെ നീന്താനുള്ള ഒരു ക്യാപ്പബിലിറ്റി കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇത്തരം ചർച്ചകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാഹ് ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ വല്ലാതെ സമയമെടുക്കാതെ നമുക്ക് ഇടക്കിടക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുരോഗമനവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ വണ്ടി കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, കുറെ ആൾക്കാർ പിന്നെ അതായത് ജാഹിലിയത്തിലേക്ക് വണ്ടി കിട്ടിയ ആളുകൾ, അവരെയാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ചർച്ചയിലേക്ക് കടന്നു വരണം, ചോദ്യങ്ങൾ ചോദിക്കണം, അതുപോലെ തന്നെ സംവദിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാല്ലാഹ് ഇത്തരം ചർച്ചകൾ നമുക്ക് ഇനിയും തുടർച്ചയായി വെക്കേണ്ടതുണ്ട്. നമ്മുടെ ചാനലിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചെല്ലാം ഉള്ള നിരന്തരം അത്തരം വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും കൂടുതൽ പിന്നെ അതിന്റെ പ്രചാരകനാകാനും വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഇനിയും ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി പിന്നെ സബ്ജക്ട്സിനെ പിന്നെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും രാജാവ് നഗ്നനാണ് എന്ന് നിരന്തരം വിളിച്ചു പറയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈയൊരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക.